ഇസ്രായേൽ മക്കൾ ഞങ്ങൾ ആരാകുന്നു, കനാനിയരോട് യുദ്ധം ചെയ്യുവാൻ ആദ്യം പുറപ്പെടേണ്ടത് എന്ന് യഹോവയോട് ചോദിച്ചു. യഹൂദ പുറപ്പെടട്ടെ, ഞാൻ ദേശം അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു യഹോവ കൽപ്പിച്ചു. യഹൂദ തന്റെ സഹോദരനായ ശിമയോനോട്, എന്റെ അവകാശ ദേശത്ത് കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ നീ എന്നോട് കൂടെ പോരേണം, നിന്റെ അവകാശ ദേശത്ത് നിന്നോടുകൂടെ ഞാനും വരാമെന്ന് പറഞ്ഞു. ശിമയോൻ അവനോടുകൂടെ പോയി. അങ്ങനെ യഹൂദ പുറപ്പെട്ടു, യഹോവ കനാന്യരെയും പെരിസ്യരെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ ബേസെക്കിൽ വച്ച് അവരിൽ 10,000 പേരെ സംഹരിച്ചു. ബേസെക്കിൽ വച്ച് അവൻ അദോനി ബേസെക്കിനെ കണ്ടു, അവനോട് യുദ്ധം ചെയ്ത് കനാന്യരെയും പെരിസ്യരെയും സംഹരിച്ചു. എന്നാൽ അദോനി ബേസെക്ക് ഓടിപ്പോയി. അവനവനെ പിന്തുടർന്ന് പിടിച്ച് അവന്റെ കൈകാലുകളുടെ പെരുവിരൽ മുറിച്ചു കളഞ്ഞു. കൈകാലുകളുടെ പെരുവിരൽ മുറിച്ച് 70 രാജാക്കന്മാർ എന്റെ മേശയിൻ കീഴിൽ നിന്ന് പെറുക്കി തിന്നിരുന്നു. ഞാൻ ചെയ്തതുപോലെ തന്നെ ദൈവം എനിക്ക് പകരം ചെയ്തിരിക്കുന്നുവെന്ന് അദോനി ബേസെക്ക് പറഞ്ഞു. അവൻ അവനെ യെരുശലേമിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് അവൻ മരിച്ചു. യഹൂദ മക്കൾ യെരുശലേമിന്റെ നേരെ യുദ്ധം ചെയ്ത് അതിനെ പിടിച്ച് വാളിന്റെ വായ്ത്തലയാൽ വെട്ടി നീ നഗരം തീയിട്ട് ചുട്ടുകളഞ്ഞു. അതിന്റെ ശേഷം യഹൂദ മക്കൾ മലനാട്ടിലും തെക്കേ ദേശത്തിലും താഴ്വീതിയിലും പാർത്തിരുന്ന കനാനിയരോടെ യുദ്ധം ചെയ്യുവാൻ പോയി. യഹൂദ ഹെബ്രോനിൽ പാർത്തിരുന്ന കനാനിയുടെ നേരെയും ചെന്നു. ഹെബ്രോന് പണ്ട് കിര്യത് അർബ എന്ന പേർ. അവരുടെ ശേഷായി അഹീമാൻ തൽമായി എന്നിവരെ സംഹരിച്ചു. അവിടെ നിന്ന് അവർ ദെബീർ നിവാസികളുടെ നേരെ ചെന്നു. ദെബീറിന് പണ്ട് കിര്യത് സെഫർ എന്ന പേർ. അപ്പോൾ കാലേബ് കിര്യത് സെഫർ ജയിച്ചടക്കുന്നവനെ ഞാൻ എന്റെ മകൾ അക്ഷയ ഭാര്യയായി കൊടുക്കുമെന്ന് പറഞ്ഞു. കാലേബിന്റെ അനുജനായ കെനസിന്റെ മകൻ നൊഗ്നിയേൽ അതേ പിടിച്ചു. അവൻ തന്റെ മകൾ അക്ഷയെ അവനെ ഭാര്യയായി കൊടുത്തു. അവൾ വന്നപ്പോൾ തന്റെ അപ്പനോട് ഒരു വയൽ ചോദിപ്പാൻ അവനെ ഉത്സാഹിപ്പിച്ചു. അവൾ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങിയപ്പോ കാലേബ് അവളോട് നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചു. അവൾ അവനോട് അത് ഒരു അനുഗ്രഹം എനിക്ക് തരണമേ, നീ എന്നെ തെക്കൻ നാട്ടിലേക്കല്ലോ കൊടുത്തത്, നീരുറവളും എനിക്ക് തരണമേ എന്ന് പറഞ്ഞു. കാലേബ് അവൾക്ക് മലയിലും താഴ്വരയിലും നീരുറവൾ കൊടുത്തു. മോശയുടെ എളിയനായ കേനിന്റെ മക്കൾ യഹൂദ മക്കളോടുകൂടെ ഈന്തപട്ടണത്തിൽ നിന്ന് അരാദിന് തെക്കുള്ള യഹൂദ മരുഭൂമിയിലേക്ക് പോയി. അവർ ചെന്ന് ജനത്തോടുകൂടെ പാർത്തു. പിന്നെ യഹൂദ തന്റെ സഹോദരനായ ശിമയോനോടുകൂടെ പോയി. അവൻ സഫാത്തിൽ പാർത്തിരുന്ന കനാന്യരെ വെട്ടി അതിനെ നിർമൂലമാക്കി. ആ പട്ടണത്തിൽ ഹൊർമ എന്ന് പേരിട്ടു. യഹൂദ ഗസയിൽ അതിന്റെ അതിർനാടും അക്സലോനും അതിന്റെ അതിർനാടും എക്രോനും അതിന്റെ അതിർനാടും പിടിച്ചു. യഹോവ യഹൂദയോടുകൂടെ ഉണ്ടായിരുന്നു. അവൻ മലനാട് കൈവശമാക്കി. എന്നാൽ താഴ്വരയിലെ നിവാസികൾ ഇരുമ്പ് രഥങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ട് അവരെ നീക്കിക്കളവാൻ കഴിഞ്ഞില്ല. മോശ കൽപ്പിച്ചതുപോലെ അവർ കാലേബിന് ഹെബ്രോൻ കൊടുത്തു. അവൻ അവിടെ നിന്ന് അനാക്കിന്റെ 3 പുത്രന്മാരെ നീക്കിക്കളഞ്ഞു. ബെന്യാമീൻ മക്കൾ യെരുശലേമിൽ പാർത്തിരുന്ന യെബൂസ്യരെ നീക്കിക്കളഞ്ഞില്ല. യെബൂസ്യർ ഇന്ന് വരെ ബെന്യാമീൻ മക്കളോടുകൂടെ യെരുശലേമിൽ പാർത്തു വരുന്നു. യോസഫിന്റെ ഗൃഹം ബേഥലിലേക്ക് കയറി ചെന്നു. യഹോ അവരോടുകൂടെ ഉണ്ടായിരുന്നു. യോസഫിന്റെ ഗൃഹം ബേഥലിൽ ഒറ്റ നോക്കുവാൻ ആളയച്ചു. ആ പട്ടണത്തിന് മുമ്പേ ലൂസ് എന്ന പേരായിരുന്നു. പട്ടണത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരുത്തനെ ഒറ്റുകാർ കണ്ടവനോട് പട്ടണത്തിൽ കടത്താൻ ഒരു വഴി കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾ നിന്നോട് ദയ ചെയ്യുമെന്ന് പറഞ്ഞു. അവൻ പട്ടണത്തിൽ കടപ്പാനുള്ള വഴി അവർക്ക് കാണിച്ചു കൊടുത്തു. അവർ പട്ടണത്തെ വാളിന്റെ വയത്തിലെ ആൾ വെട്ടിക്കളഞ്ഞു. ആ മനുഷ്യനെയും അവന്റെ സകല കുടുംബത്തെയും വിട്ടയച്ചു. അവൻ ഹിത്യരുടെ ദേശത്ത് നിന്ന് ഒരു പട്ടണം പണിത് അതിനെ ലൂസ് എന്ന പേരിട്ടു. അതിനെ ഇന്ന് വരെ അത് തന്നെ പേർ. മനുഷ്യ ബേസയാനിലും അതിന്റെ ഗ്രാമങ്ങളിലും താനാക്കിലും അതിന്റെ ഗ്രാമങ്ങളിലും ഇബ്ലയാമിലും അതിന്റെ ഗ്രാമങ്ങളിലും മെഗിദോവിലും അതിന്റെ ഗ്രാമങ്ങളിലും പാർത്തിരുന്നവരെ നീക്കിക്കളഞ്ഞില്ല. കനാനിയർക്ക് ആ ദേശത്ത് തന്നെ പാർപ്പാനുള്ള താല്പര്യം സാധിച്ചു. എന്നാൽ ഇസ്രായേലിനെ ബലം കൂടിയപ്പോൾ അവർ കനാനിയരെ മുഴുവൻ നീക്കിക്കളയാറ് അവരെ കൊണ്ട് ഊഴിയവേല ചെയ്യിച്ചു. എഫ്രീം ഗേസേരിൽ പാർത്തിരുന്ന കനാനിയരെ നീക്കിക്കളഞ്ഞില്ല. കനാനിയർ ഗേസേരിൽ അവരുടെ ഇടയിൽ പാർത്തു. സെബുലുൻ കിത്രോനിലും നഹലോലിലും പാർത്തിരുന്നവരെ നീക്കിക്കളഞ്ഞില്ല. കനാന്യർ ഊഴിയവേലക്കാരായി തീർന്ന് അവരുടെ ഇടയിൽ പാർത്തു. ആശേർ അക്കോവിലും സീദോനിലും ആഹ്ലാബിലും അസീബിലും ഹെൽബയിലും അഫീക്കയിലും രഹോബിലും പാർത്തിരുന്നവരെ നീക്കിക്കളഞ്ഞില്ല. അവരെ നീക്കിക്കളയാതെ ആശേരിയർ ദേശനിവാസികളായ കനാനിയുടെ ഇടയിൽ പാർത്തു. നഫ്താലി ബേത്ത് ഷേമലിയും ബേത്ത് അനാത്തിലും പാർത്തിരുന്നവരെ നീക്കിക്കളയാതെ ദേശനിവാസികളായ കനാനിയുടെ ഇടയിൽ പാർത്തു. എന്നാൽ ബേത്ത് ഷെമേശിലെയും ബേത്ത് അനാത്തിലെയും നിവാസികൾ അവർക്ക് ഊഴിയ വേലക്കാരായി തീർന്നു. അമോര്യർ ദാൻ മക്കളെ തിക്കിത്തള്ളി മലനാട്ടിൽ കയറ്റി താഴ്വരയിലേക്ക് ഇറങ്ങുവാൻ അവരെ സമ്മതിച്ചതുമില്ല. അങ്ങനെ അമോര്യർക്ക് ഹർഹരേസിലും അയ്യാലോനിലും ചാൽ ഭീമയിലും പാർപ്പാനുള്ള താല്പര്യം സാധിച്ചു. എന്നാൽ യോസഫിന്റെ ഗൃഹത്തിന് ബലം കൂടിയപ്പോൾ അവരെ ഊഴിയ വേലക്കാരാക്കി തീർത്തു. അമോര്യരുടെ അതിർ അക്രബിയൻ കയറ്റവും സേനയും മുതൽ പിന്നെയും മേലോട്ടുണ്ടായിരുന്നു. ഞാൻ പുസ്തക പ്രവർത്തി നമുക്ക് തെയോഫിലോസെ, ഞാൻ എഴുതിയ ഒന്നാമത്തെ ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തു ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ചായിരുന്നു ആയിരുന്നുവല്ലോ. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി. ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. നിങ്ങൾക്കോ ഇനിയേറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നതെന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികൾ ആകുമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ ശേഷം അവർ കാണെ അവൻ ആരോഹണം ചെയ്തു. ഒരു മേഘവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചക്ക് മറഞ്ഞു. അവൻ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. അവർ യെരുശലേമിന് സമീപത്തെ ഒരു ശബത് ദിവസത്തെ വഴിദൂരമുള്ള ഒരു മല വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. പത്രോസ്, യോഹന്നാൻ, യാക്കോബെ, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫായുടെ മകനായ യാക്കോബെ, എരുവുകാരനായ ഷിമോൻ, യാക്കോബിന്റെ മകനായ യൂദ, ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട പ്രാർത്ഥന കഴിച്ചു പോന്നു. ആ കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോ സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്, സഹോദരന്മാരായ പുരുഷന്മാരെ, യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യൂദയെ കുറിച്ച് പരിശുദ്ധാത്മാവായ ദാവീദ് മുഖാന്തരം മുൻപറഞ്ഞ തിരുവെഴുത്തിനെ നിവർത്തി വരുവാൻ ആവശ്യമായിരുന്നു. അവൻ ഞങ്ങളുടെ എണ്ണത്തിൽ ഉൾപ്പെട്ടവനായി ഈ ശുശ്രൂഷയിൽ പങ്ക് ലഭിച്ചിരുന്നുവല്ലോ. അവൻ അനീതിയുടെ കൂലി കൊണ്ട് ഒരു നിലം മേടിച്ചു. തലകീഴായി വീണ് നടുവേ പുളർന്ന് അവന്റെ കുടലെല്ലാം തുറിച്ചുപോയി. അത് എരുസലേമിൽ പാർക്കുന്ന എല്ലാവർക്കും അറിഞ്ഞതാകൊണ്ട് ആ നിലത്തിന് അവരുടെ ഭാഷയിൽ രക്തനിലം എന്നർത്ഥമുള്ള അക്കൽദാമ എന്ന പേരായി. സങ്കീർത്തന പുസ്തകത്തിൽ അവന്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ, അതിലാരും പാർക്കാതിരിക്കട്ടെ എന്നും അവന്റെ അധ്യക്ഷ സ്ഥാനം മറ്റൊരു തന്നെ ലഭിക്കട്ടെ എന്നും എഴുതിയിരിക്കുന്നു. ആകയാൽ കർത്താവ് യേശു യോനാന്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോകുന്ന കാലത്തെല്ലാം ഞങ്ങളോടുകൂടെ നടന്ന പുരുഷന്മാരിലൊരുത്തൻ ഞങ്ങളോടുകൂടെ അവന്റെ പുനരുദ്ധാരണത്തിന് സാക്ഷിയായി തീരേണം. അങ്ങനെ അവർ യുസ്തോസ് എന്ന മറുപേരുള്ള ബർസബായെന്ന യോസഫ് മത്യാസ് എന്നീ രണ്ടുപേരെ നിർത്തി സകല ഹൃദയങ്ങളെ അറിയുന്ന കർത്താവെ തന്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂത ഒഴിഞ്ഞുപോയ ഈശുശ്രൂഷയുടെ അപ്പോസ്തലത്വത്തിന്റെയും സ്ഥാനം അപ്പോസ്തലത്വത്തിന്റെയും സ്ഥാനം ലഭിക്കേണ്ടതിന് ഈ ഇരുവരിൽ ഏവനെ നീ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നെ കാണിച്ചു തരയണമേ എന്ന് പ്രാർത്ഥിച്ച് അവർക്ക് ചീട്ടിട്ടു. ചീട്ട മത്യാസിന് വീഴുകയും അവനെ 11 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ എണ്ണുകയും ചെയ്തു. പെന്തക്കോസ്റ്റ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്തെ ഒന്നിച്ചുകൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കുണ്ടായി. അവനിരുന്നിരുന്ന വീടും മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യ ഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അന്ന് ആകാശത്തിൻ കീഴിലുള്ള സകല ജാതികളിൽ നിന്നും യെരുശലേമിൽ വന്ന് പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ ഉണ്ടായിരുന്നു. ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി ഓരോരുത്തൻ താന്താന്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്ന കേട്ട് അമ്പരന്നുപോയി. എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാരല്ലയോ? പിന്നെ നാം ഓരോരുത്തൻ ജനിച്ച് നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ? പഥ്യരും മേദ്യരും നിലാമിയരും മെസപ്പത്തോമിയയിലും യഹൂദിയയിലും കപ്പദോക്കിയയിലും പെന്തോസിലും ആസിയയിലും ഫ്രിഗിയയിലും പംഫുലിയയിലും മിസ്രയീമിലും കുറേനയ്ക്ക് ചേർന്ന ലിബിയ പ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമയിൽ നിന്ന് വന്ന് പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മതാനുസാരികളും ക്രേത്യരും അറബിക്കാരുമായി നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. എല്ലാവരും ഭ്രമിച്ച് ചഞ്ചലിച്ചു. ഇതെന്തായിരിക്കുന്നു തമ്മിൽ തമ്മിൽ പറഞ്ഞു. ഇവർ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നതെന്ന് മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞു. അപ്പോൾ പത്രോസ് 11 പേരോടുകൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത് യഹൂദ പുരുഷന്മാരും യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ. എന്റെ വാക്ക് ശ്രദ്ധിച്ചുകൊള്ളുവീൻ. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. പകൽ 3 നേരമേ ആയിട്ടുള്ളൂല്ലോ. ഇതോ ഇത് യോവൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തു അത്രേ. അതെന്തെന്നാൽ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകലും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. നീ എന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകലും അവരും പ്രവചിക്കും. ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും. രക്തവും തീയും പുകയാവുകയും തന്നെ കർത്താവിന്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. എന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടുമെന്ന് ദൈവം അരുളി ചെയ്യുന്നു. ഇസ്രായേൽ പുരുഷന്മാരെ ഈ വചനം കേട്ടുകൊള്ളുവീൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസ്രേനായി യേശുവിനെ ദൈവം തന്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈയാൽ തറപ്പിച്ചു കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. അവൻ എന്റെ വലത്തുഭാഗത്ത് ഇരിക്കിയാൽ ഞാൻ കുലുങ്ങിപ്പോകയില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ചു, എന്റെ നാവ് ആനന്ദിച്ചു. എന്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. നിന്റെ പരിശുദ്ധനെ ദൈവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. നീ ജീവമാർഗങ്ങളെ എന്നോട് അറിയിച്ചു. നിന്റെ സന്നിധിയിൽ എന്നെ സന്തോഷപൂർണനാക്കുമെന്ന് ദാവീദ് അവനെ കുറിച്ച് പറയുന്നുവല്ലോ. സഹോദരന്മാരായ പുരുഷന്മാരെ, ഗോത്രപിതാവായ ദാവീദിനെ കുറിച്ച് അവൻ മരിച്ച് അടക്കപ്പെട്ടു എന്ന് എനിക്ക് നിങ്ങളോട് ധൈര്യമായി പറയാം. അവന്റെ കല്ലറ ഇന്ന് വരെ നമ്മുടെ ഇടയിലുണ്ടല്ലോ. എന്നാൽ അവൻ പ്രവാചകനാകിയാൽ ദൈവം അവന്റെ കടിപ്രദേശത്തിന്റെ ഫലത്തിൽ നിന്ന് ഒരുത്തനെ അവന്റെ സിംഹാസനത്തിൽ ഇരുത്തുവെന്ന് തന്നോട് സത്യം ചെയ്ത് ഉറപ്പിച്ചുവെന്ന് അറിഞ്ഞിട്ട് അവനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല. അവന്റെ ജഡം ദ്രവ്യത്തും കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിന്റെ പുനരുത്ഥാനം മുമ്പുകൂട്ടി കണ്ട് പ്രസ്താവിച്ചു. യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതിന് ഞങ്ങൾ എല്ലാവരും സാക്ഷികളാവുന്നു. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തേക്ക് ആരോഹണം ചെയ്തു. പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. ദാവീദ് സ്വർഗാരോഹണം ചെയ്തില്ലല്ലോ. എന്നാൽ അവൻ, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാത വിടവാക്കുവോളോ, നീ എന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്ന കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു എന്ന് പറയുന്നു. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെ നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടുവെന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പീൻ. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ പിടിവീനെന്ന് പറഞ്ഞു. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000 പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. എല്ലാവർക്കും ഭയമായി. അപ്പോസ്തലന്മാരാൽ ഏറെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. വിശ്വസിച്ച് എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പുതുവകയെന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട ദിനംപ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാസയും പൂണ്ട ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോടെ ചേർത്തുകൊണ്ടിരുന്നു. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9 AM പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ട് വന്നു. അവനെ ദൈവാലയത്തിൽ ചെല്ലുന്നതിനോട് ഭിക്ഷയാചിപ്പാൻ സുന്ദര എന്ന ദേവാലയ ഗോപുരത്തിങ്കൽ ദിനം പ്രതി ഇരുത്തുമാറുണ്ട്. അവൻ പത്രോസും യോഹന്നാനും ദൈവാലയത്തിൽ കടപ്പാൻ പോകുന്ന കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. പത്രോസ് യോഹന്നാനോടെ അവനെ ഉറ്റുനോക്കി ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസറേനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഉറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദൈവാലയത്തിൽ കടന്നു. അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെയും കണ്ടു. ഇവൻ സുന്ദര എന്ന ദൈവാലയ ഗോപുരത്തിങ്കൾ ഭിക്ഷയച്ചുകൊണ്ടിരുന്നവനെന്നെ അറിഞ്ഞ് അവന് സംഭവിച്ചതിനെ കുറിച്ച് വിസ്മയവും പരിഭ്രവും നിറഞ്ഞവരായി തീർന്നു. അവൻ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുമ്പോൾ ജനം എല്ലാം വിസ്മയം പൂണ്ട് ശലോമോന്റേത് എന്ന പേരുള്ള മണ്ഡപത്തിൽ അവരുടെ അടുക്കൽ ഓടിക്കൂടി. അത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞത്, ഇസ്രായേൽ പുരുഷന്മാരെ ഇതെങ്കിലും ആശ്ചര്യപ്പെടുന്നുണ്ട്. ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്ന പോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നുണ്ട്. അബ്രഹാമിന്റെയും ഇസാക്കിന്റെയും യാക്കോബിന്റെ ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി അവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ വിട്ടയപ്പാൻ വിധിച്ച പീലാത്തോസിന് മുമ്പിൽ വെച്ച് തള്ളി പറയുകയും ചെയ്തു. പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു, കൊലപാതകനായവനെ വിട്ടുതരണമെന്ന് ചോദിച്ചു, ജീവനായകനെ കൊന്നുകളഞ്ഞു, അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. അത് ഞങ്ങൾ സാക്ഷികളാവുന്നു. അവന്റെ നാമത്തിലെ വിശ്വാസത്താൽ അവന്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു. അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇവനെ നിങ്ങൾ എല്ലാവരും കാണുകെ ഈ ആരോഗ്യം വരുവാൻ ഹേതുവായി തീർന്നു. സഹോദരന്മാരെ, നിങ്ങളുടെ പ്രമാണികളെ പോലെ നിങ്ങളും അറിയായ്മ കൊണ്ട് പ്രവർത്തിച്ചു തന്നെ ദൈവമോ തന്റെ ക്രിസ്തു കഷ്ടം അനുഭവിക്കുന്നെ സകല പ്രവാചകന്മാരും മുഖാന്തരം അറിയിച്ചത് ഇങ്ങനെ പ്രവർത്തിച്ചു. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാനിക്കേണ്ടതിനെ മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുക. എന്നാൽ കർത്താവിന്റെ സന്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുന്നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അയക്കുകയും ചെയ്യും. യഹോവയെ സ്തുതിപ്പിന്റെയുമേ തനക്ക് യോഗ്യമാവുന്നു. ബാധിക്കുമോ
പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. ആദ്യ മുതൽ ദേഹ തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ. പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്നു ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള മാതാപിതാക്കളെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളെ, വളരെ അനുഗ്രഹീതമായ ഒരു പ്രഭാതം കർത്തൃസന്നിധിയിലായിരിക്കാൻ വീണ്ടും ഈ ബുധനാഴ്ച നമ്മളെ ദൈവം അനുഗ്രഹിച്ചു. സൗത്വസ്വധാസുരത്തിന്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ ഈ ബുധനാഴ്ച പ്രഭാത ഈ സമയത്ത് നമ്മൾ ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടി ദൈവശബ്ദം കേൾക്കുവാനും വീണ്ടും ഒരിക്കൽ കൂടി നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനും പ്രയാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടി കണ്ണുനീരോടുകൂടെ അവരുടെ ആരോഗ്യവും അവരുടെ സൗഖ്യവും ഓർത്ത് ദൈവവും ഭാഗ്യ ഹൃദയങ്ങളെ പകരുവാനും ഒക്കെ ദൈവം നമുക്ക് തന്ന ഈ അനുഗ്രഹീതമായ നിമിഷത്തെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവാശ്രയ ബോധത്തോടെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ ഞങ്ങളുടെ മനസ്സുകളെയും ശരീരങ്ങളെയും അവിടുന്ന് അനുവദിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് ആമുഖമായി ദൈവവും ഭാഗ്യ ശിരസുകളെ നമുക്ക് സമർപ്പിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് തുടക്കമിടുകയും ഇപ്പോൾ നയിക്കുകയും ചെയ്യുന്ന പിതാക്കന്മാരെയൊക്കെ സ്നേഹാദരോടുകൂടി വന്ദിക്കുകയും സ്മരിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥനയിൽ സാന്നിധ്യം കൂടെ നടക്കുന്ന എല്ലാ വൈദിക സഹോദരങ്ങളെയും പ്രത്യേക ആത്മന്യമാമനച്ചൻ, പ്രിയ ഡോക്ടർ വി സി വർഗീസ് അച്ചൻ, പ്രിയപ്പെട്ട ഐസക് വി പ്രകാശ് അച്ഛൻ, പ്രിയപ്പെട്ട ബിജോയി അച്ഛൻ, പ്രത്യേകിച്ച് ശബ്ദപരിധിക്കുള്ളിൽ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ പരാധികരായ വൈദിക ശ്രേഷ്ഠരെയും ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകാൽ ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് വന്യ ചെറിയാൻ ചൗമേലച്ചൻ വളരെ വിദൂരത്തിലിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും വിദൂരത്തിൽ നിന്ന് പറഞ്ഞാൽ നാട്ടിലിരുന്നുകൊണ്ടാണ് അച്ഛൻ ഇതിൽ സംബന്ധിക്കുന്നത്. അച്ഛന് കോഴഞ്ചേരി സ്വദേശിയാണ്. നിങ്ങളെല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട ചെറിയാൻ ചാമുവലച്ചനെ ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും തന്റെ അത്ഭുതമായ കരങ്ങളിൽ വളരെ സ്നേഹത്തോടെ സമർപ്പിക്കുന്നു. നമ്മുടെ ഈ കൂട്ടായ്മ അനുഗ്രഹപ്രദമായി തീരുവാൻ ദൈവത്തിന്റെ കൃപ നമുക്കുണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം മേരീസ് കറിയ ആലപിക്കും. സ്തോത്രങ്ങൾ പാടി ഞാൻ വാഴ്ത്തിയിടുമേ, ദേവാദി ദേവനെ രാജാദി രാജാവെ വാഴ്ത്തി വണങ്ങിയിടും എന്നുള്ള ഗീതം ദൈവം ബാകെ സമർപ്പിക്കാം. ദൈവം തരുന്ന നന്മകള് അതെത്ര വർണ്ണിച്ചാലും അത് മതിയാവുകയില്ല. ലോകം പലപ്പോഴും സമ്മാനിക്കുന്നത് പ്രതികൂലതകളും പ്രത്യേകിച്ച് പ്രതികൂലതകളിൽ ദൈവത്തെ തള്ളിപ്പറയത്തക്ക വണ്ണം പിശാച് നമ്മുടെ ഹൃദയങ്ങളെ ആഴമായി മാടി വിളിക്കുന്നുണ്ടെങ്കിലും പിശാചിന്റെ തന്ത്രങ്ങളുടെ ബന്ധനങ്ങളെ വിച്ഛേദിച്ചുകൊണ്ട് തന്റെ ബലമുള്ള കരങ്ങളിൽ ഓരോ നിമിഷവും അങ്ങ് താങ്ങി നടത്തുന്ന, പ്രത്യേകാൽ നിലവിളിക്കുമ്പോൾ ഒരു മടിയും കൂടാതെ സ്വർഗം തുറന്ന് നമ്മളെ സ്നേഹത്തോട് തേടിയെത്തുന്ന അരുപനാഥനെ ഹൃദയം തുറന്ന് സ്തുതിക്കത്തക്കവണ്ണം എന്റെ മനസ്സുകളെയും എന്റെ ചിന്തകളെയും അവിടുന്ന് ഒരുക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗീതം ദൈവഭാഗം സമർപ്പിക്കുന്നു. സ്തോത്രഗീതങ്ങൾ പാടി ഞാൻ വാഴ്ത്തിടുന്നു.
സ്തോത്രങ്ങൾ പാടി ഞാൻ വാഴ്ത്തിടുന്നു ദേവാദി ദേവായ രാജാദി രാജാവേ വാഴ്ത്തി ദേവാദി ദേവാനി രാജാദി രാജാവേ വാഴ്ത്തി അത്ഭുത നിത്യ സ്നേഹം എന്നിൽ സന്താതം തന്നീരും ദേവ സ്നേഹം എന്നും മാറാത്ത ദിവ്യ സ്നേഹം എന്നിൽ വസിക്കും സ്നേഹം എന്നും മാറാത്ത ദിവ്യ സ്നേഹം എന്നിൽ വസിക്കും സ്നേഹം സ്തോത്രങ്ങൾ പാടി ഞാൻ വാഴ്ത്തിരുമേ ദേവാദി ദേവാനി രാജാദി രാജാവേ വാഴ്ത്തി ജ്യോതിയാൽ കാലം സ്നേഹം ഉള്ളിൽ ജീവൻ തന്നു എന്നെ വീണ്ട സ്നേഹം ത്യാഗം സഹിച്ച കൃഷി സ്നേഹം ദിവ്യമാതുര സ്നേഹം ത്യാഗം സഹിച്ച കൃഷി സ്നേഹം ദിവ്യമാതുര സ്നേഹം സ്തോത്രങ്ങൾ പാടി ഞാൻ വാഴ്ത്തിയിരുന്നേ ദേവാദി ദേവാനി രാജാദി രാജാവേ വാഴ്ത്തി ദേവാദി ദേവാനി രാജാദി രാജാവേ വാഴ്ത്തി ജീവനി കിയ സ്നേഹം സർവ ലോകത്തിൻ ശാപത്തെ നീക്കും സ്നേഹം ജീവശക്തിയ കൃഷി സ്നേഹം ഉള്ളം കവരി സ്നേഹം ജീവശക്തിയ കൃഷി സ്നേഹം ഉള്ളം കവരി സ്നേഹം സ്തോത്രങ്ങൾ പാടി ഞാൻ വാഴ്ത്തിയിടുന്നേ ദേവാദി ദേവാനി രാജാദി രാജാവേ വാഴ്ത്തി വണങ്ങിയിരുന്നേ വാക്കോ മാറാത്ത സ്നേഹം നിത്യ വാഗ്ദത്തം തന്നെന്നെ നിർത്തും സ്നേഹം സർവ വല്ലവനാമെന്നാഥാ സ്തോത്രം സ്തുതി നിനക്ക് സർവ വല്ലവനാമെന്നാഥാ സ്തോത്രം സ്തുതി നിനക്ക് സ്തോത്രങ്ങൾ പാടി ഞാൻ വാഴ്ത്തിയിടുന്നേ ദേവാദി ദേവാനി രാജാദി രാജാവേ വാഴ്ത്തി ദേവാദി ദേവാനി രാജാദി രാജാവേ വാഴ്ത്തി
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും ആയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങൾ ഓടുകയാണ് ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ ഭർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ ഭർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ ഭർത്താവേ ഞങ്ങളുടെ സുഷളും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി. ഭാവികളായ ആരോട് തന്നെ ചെയ്യുന്ന മിശ്വരാജാവേ നിനക്ക് സ്തുതി പാറിക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള പൊന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണം. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരബലമായ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാ മർത്തുമറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവിയുടെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളെ വന്ന സ്നേഹത്തും ദൈവനമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
ബാറിക്കുമോൾ ശുഭഹോല പോലെ പുറവോഹക്കാദീശോ വലയൻ മഹിരാത്വയറഹ്മേവനന്നസ്തുൻ ബത്രൈഹുനോന്മേലോലമോൽമീനാമീൻ. കർത്താവേ, മുള്ളുകൾ നിറഞ്ഞിരിക്കുന്ന ഭൂമിയുടെ അക്ഷതകളിൽ നിന്നും ഞങ്ങളെ കരയേറ്റുവാൻ വേണ്ടി കൃപയോടെ കുരിശിലേക്ക് കരയേറിയവനായ മനുഷ്യസംരക്ഷകനായ മെസ്സിയ എദമ്പുരാനെ, നിന്റെ ശ്രീപാട പ്രകാശം ഞങ്ങളുടെ മേൽ ശോഭിപ്പിക്കണമേ. ഞങ്ങളുടെ ആത്മാവിന്റെ അന്ധകാരത്തെ നീക്കി പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, നീ ഞങ്ങളുടെ ദൈവമാകൊണ്ടും ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നതുകൊണ്ടും നിന്റെ ഫലത്തെ ഞങ്ങളുടെ മേൽ വരുത്താനായിട്ട് ഞങ്ങളുടെ ആത്മാവ് പുറകെ പുറപ്പെട്ടിരിക്കുന്നതുകൊണ്ടും ഞങ്ങൾ നടക്കേണ്ടതായ നിന്റെ വഴി ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കർത്താവേ, നിന്റെ ഇഷ്ടം പ്രവർത്തിപ്പാനും നിന്റെ കൃപയാൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. കർത്താവേ, എന്റെ ഞങ്ങളുടെ വായ നിന്റെ സ്തുതിപ്പുകൾ കൊണ്ടും ഞങ്ങളുടെ അതരങ്ങൾ നിന്റെ സ്തോത്രങ്ങൾ കൊണ്ടും നിറഞ്ഞിരിക്കുന്ന അവസരത്തിൽ നിനക്ക് ഇഷ്ടമുള്ളതായ അവസ്ഥാനം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. സ്വർഗീയ പിതാവും സാക്ഷാത്കർത്താവും ആനന്ദമില്ലാത്തവുമായ രാജാവുമായവനെ, നിനക്ക് സ്തുതി. മേലുള്ളവരാരും താഴെയുള്ളവരാരും നിന്റെ പിതൃത്വം വിശ്വസിക്കപ്പെടുകയും നിന്റെ കർത്തൃത്വം സ്തുതിക്കപ്പെടുകയും നിന്റെ രാജ്യത്വത്തിന്റെ വലിമ വന്ദിക്കപ്പെടുകയും നിന്റെ നിത്യതയുടെ മഹത്വം പൊരുത്തപ്പെടുകയും ചെയ്യുന്നു. ആയതുകൊണ്ട് നിന്റെ ആധിപത്യത്തോടും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഞങ്ങളെ നീ നിന്റെ പിതൃത്വത്തിന് വാത്സല്യ മക്കളും നിന്റെ കർത്തൃത്വത്തിന് ശരിയായി ഏറ്റു പറയുന്നവരും നിന്റെ രാജ്യത്തെ തെറ്റുകൂടാതെ വന്ദിക്കുന്നവരും നിന്റെ ദൈവത്വത്തെ മഹത്വപ്പെടുത്തുന്ന മഹത്വത്തോടും വിശുദ്ധിയോടും കൂടെ സ്തുതിക്കുന്നവരുമാക്കി തീർക്കണമേ.
പിതൃത്വ പരിശുദ്ധാത്മാവിന് സ്തുതിയുണ്ടായിരിക്കട്ടെ. ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ ഒരു അനുഗ്രഹീതമായ പ്രഭാതം ദൈവം നമുക്ക് ആരോഗ്യത്തോടെ സമ്മാനിച്ചിരിക്കുന്നു. അനുഗ്രഹീതമായ ശുശ്രൂഷയുടെ ഭാഗമാകുവാൻ ദൈവം തന്ന അനുഗ്രഹത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ഹൃദയങ്ങളിലെ സന്നദ്ധിയിൽ പകരുവാനും നമ്മുടെ കാതുകളെ ദൈവവചനത്തിന് ഉറപ്പിക്കുവാനും ഒക്കെ ദൈവം നമ്മളെ ഇടയാക്കിയതിൽ നമുക്ക് വീണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്താം. ലോകം അതിൻ്റെതായ ഭക്ഷണത്തരത്തിലും അല്ലെങ്കിൽ ലോകത്തിന്റെ പേക്കൂത്തുകളിലുമൊക്കെ ഇങ്ങനെ ചലിച്ചുകൊണ്ട് പോകുമ്പോൾ അല്പസമയം ലോകത്തിന്റെ തുള്ളലുകളെ വിസ്മരിച്ചുകൊണ്ട് ശാന്തമായി ഹൃദയങ്ങളിലെ ദൈവമുമ്പാകെ പകരുവാൻ ദൈവം നമുക്ക് അവസരം തന്നു. പ്രത്യേകിച്ച് ഇന്ന് ഓർക്കാനുള്ള രണ്ടു മൂന്ന് കാര്യങ്ങൾ. പരിശുദ്ധ സഭ മൂന്ന് ദിവസത്തെ ശ്രേഷ്ഠമായ നോമ്പ് ആചരിക്കത്തക്കവണ്ണം നമ്മളെ മാടി വിളിക്കുന്നു. നമുക്കറിയാം തിങ്കളാഴ്ച മുതൽ നിനവാ നോമ്പ് ആരംഭിക്കുക. നോമ്പ് നമുക്ക് നൽകുന്ന പ്രതീക്ഷയും നോമ്പ് നൽകുന്ന വിശ്വാസ സുരക്ഷിതത്വവും ജീവിതത്തിന്റെ ഓരോ തലങ്ങളിലും അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ള വിശ്വാസികളാണ് നമ്മൾ. പ്രത്യേകിച്ച് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കത്തക്കവണ്ണം ശ്രേഷ്ഠമായ പാതകളെ ഒരുക്കി തരുന്ന, അതിനായിട്ട് നമ്മളെ ദൈവിക മഹത്വത്തിന്റെ ആഴങ്ങളിലേക്ക് ഒരുക്കുന്ന സഭയും അതിന്റെ വിശ്വാസങ്ങളുമാണ് നമുക്ക് ദൈവം തന്നിട്ടുള്ളതെന്ന് നന്ദിപൂർവ്വം അതിന്റെ ഭാഗമായി തീരുവാൻ ദൈവം നമ്മൾ ഇടയാക്കി എന്നുള്ളത് നമുക്ക് നന്ദിപൂർവ്വം ദൈവമുമ്പാകെ ഓർക്കാം. ആ നോമ്പ് നമ്മളെ കൂടുതൽ ആത്മീക ബോധ്യങ്ങളിലേക്ക് നയിക്കുവാനും ആ ബോധ്യങ്ങളൊക്കെ നിത്യതയിലേക്കുള്ള സാധ്യതകളായി പരിരസിക്കുവാനും നമ്മൾ ഇടയാക്കണമേ എന്ന് കർത്തൃസന്നിധിയിൽ അപേക്ഷിക്കാം. ഏഴാം സങ്കീർത്തനം 10 വാക്യമൊക്കെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നീതിമാന ദൈവം ഹൃദയങ്ങളെയും അന്തരിയന്തരങ്ങളെയും ശോധന ചെയ്യുന്നുവല്ലോ. എന്റെ പരിച ദൈവത്തിന്റെ പക്കലുണ്ട്, അവൻ ഹൃദയ പരമാർത്ഥികളെ രക്ഷിക്കുന്നു. മനം തിരിയുന്നില്ലെങ്കിൽ അവൻ തന്റെ വാളിന് മൂർച്ച കൂട്ടുന്നു. നോമ്പ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം മനം തിരിയുവാനും മാനസാന്തരം വരുത്തുവാൻ, അതിൽ കൂടി ആത്മശുദ്ധീകരണം പ്രാപിപ്പാനും, ആ ആത്മശുദ്ധീകരണത്തിന്റെ പര്യവസാനം ദൈവമക്കളെന്നുള്ള ഏറ്റവും ശ്രേഷ്ഠമായ നിലയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുവാനും, ആ സാധ്യത ദൈവത്തോട് ചേർന്ന് എക്കാലവും ജീവിക്കുന്ന ഒരു വലിയ വാക്കുകൾക്ക് അതീതമായ ആത്മീക അനുഭൂതിയിലേക്കുള്ള ഒരു ക്ഷണനമാണ് പരിശുദ്ധ 3 ദിവസത്തെ നോമ്പ് നമുക്ക് ഓരോ വർഷവും സമ്മാനിക്കുന്നത്. ഈ വർഷവും ആ നോമ്പ് നമ്മളെ കൂടുതൽ ആത്മീയ കരുത്തേക്കുവാൻ നമ്മളെ ഇടയാക്കി തീർക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം നമുക്ക് ഓർക്കാനുള്ളത് അഫിയന്യ തുമ്പോട്ട് മദ്രാസനത്തിന്റെ മത്രാപോലിത്തിയായി സേവനം അനുഷ്ഠിച്ച അഫിയന്യ ഫിലിപ്പോസ് മറിയ ഔസേബ്യസ് തിരുമേനിയുടെ 12 ഓർമ്മയാണ്. അദ്ദേഹം പത്തനംതിട്ട ബേസിൽ ദേറയിലാണ് കബറടങ്ങിയിരിക്കുന്നത്. മദ്രാസനത്തെ ഒരു വലിയ ദിശാബോധത്തോടെ നയിച്ച ശ്രേഷ്ഠ പിതാവാണ് ഔസേബ്യസ് തിരുമേനി. അദ്ദേഹത്തിന്റെ ഓർമ്മ സഭയ്ക്ക് അനുഗ്രഹമാകട്ടെ. ആ ഓർമ്മ അദ്ദേഹത്തിനും നിത്യശാന്തിക്ക് ഉതകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ സകല വിശുദ്ധമായ പിതാക്കന്മാരുടെയും അൽഫാന്മാരുടെ ഓർമ്മയായിട്ട് നമ്മൾ ഞായറാഴ്ച ക്രമീകരിച്ചിരിക്കുന്നു. അതുപോലെ 26 തീയതി പരിശുദ്ധ ബസിലിയോസ് മാർത്തോമ മാത്യുസ്തുതിയും കാതോലിക്ക ബാവായുടെ 15 ഓർമ്മയാണ്. 26 തീയതി ആയതുകൊണ്ട് അടുത്ത ആഴ്ച അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാം. ഈ പിതാക്കന്മാരെയൊക്കെ നമുക്ക് ദൈവസന്നിധിയിൽ സ്മരിക്കാം. ഇന്ന് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു ദിനമാണെന്നുള്ള കാര്യം നമുക്കറിയാം. അമേരിക്കയുടെ 46-ാമത്തെ പ്രസിഡന്റ് പദവിയിലേക്ക് ജോൺ ബൈഡൻ സ്ഥാനാരോഹണം ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ നിമിഷങ്ങൾക്ക് എല്ലാവരും കാതോർക്കുകയാണ്. അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു നേതാവാണ് അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ളത് ഒരുപക്ഷെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് നീതിബോധത്തോടുകൂടി സേവനം ചെയ്യുന്ന ചുമതലക്കാരെയാണ്. ഒരു ഏതൊരു ചുമതലക്കാരൻ അതിന്റെ നീതിബോധം അർത്ഥതലത്തിൽ പാലിക്കപ്പെടുന്നത് അത് ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിത്വമാകുമ്പോൾ. കാരണം ഈ ലോകത്തിന് ലോകമർഹിക്കുന്നതായ നീതി നടപ്പാക്കാൻ സാധിക്കുന്ന ഏക ശക്തി, അത് സ്നേഹത്തിന്റെ രൂപത്തിലാണെങ്കിലും കരുണയുടെ രൂപത്തിലാണെങ്കിലും, അത് ക്രിസ്തു മാത്രമുള്ളതെന്നുള്ളത് നമുക്കറിയാം. പ്രത്യേകിച്ച് ലോകം മുഴുവൻ ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്ന, പ്രത്യേകിച്ച് ദൈവവിശ്വാസം ഹൃദയങ്ങളിൽ ഊട്ടിയുറപ്പിക്കുന്ന, സ്വാർത്ഥതയില്ലാത്ത, തീവ്രവാദമില്ലാത്ത, പരസ്പര സ്നേഹത്തിന്റെ പൂർണ്ണത വെളിപ്പെടുത്തത്തക്കവണ്ണമുള്ള ക്രിസ്തുവിന്റെ മാർഗനിർദ്ദേശങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന, ക്രിസ്തുവിന്റെ വാക്കുകൾക്ക് മൂല്യം കൊടുക്കുന്ന ഭരണ നേതാക്കന്മാര് ലോകത്തുണ്ടായി വരട്ടെ. ഒരുപക്ഷെ ഈ പ്രസിഡന്റും ആ ഒരു ദർശനബോധത്തോടുകൂടി, ദിശാബോധത്തോടുകൂടി ക്രിസ്തുവിന്റെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വ്യക്തിത്വമായി ഈ ജനതയെ ശുശ്രൂഷിക്കാൻ എല്ലാ നന്മകളും സ്വർഗത്തിൽ നിന്ന് ദൈവം നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ ആശംസ അദ്ദേഹത്തെ ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ പ്രാർത്ഥനകളും ആശംസകളും അറിയിക്കുകയും ചെയ്യുന്നു. നേരത്തെ ഓർപ്പിച്ചതുപോലെ ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് ചെറിയാൻ ചൗമേലച്ചനാണ്. ഒരുപക്ഷെ പല ആളുകൾക്കും അദ്ദേഹത്തെ അറിയാം, പ്രത്യേകിച്ച് തുമ്പോൺ മദ്രാസനത്തിന് ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്കൊക്കെ. അത് മാത്രമല്ല, അദ്ദേഹം 1-2 പ്രാവശ്യം അമേരിക്കയിൽ സന്ദർശിക്കുകയും പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനാ കൂട്ടങ്ങളിൽ നിരവധി തവണ അച്ഛന്റെ വാക്കുകളും സാന്നിധ്യവും ഉണ്ടായിട്ടുണ്ട്. അച്ഛന് തുമ്പോൺ മദ്രാസനത്തിലെ വൈദിക ശ്രേഷ്ഠനാണ്, കോഴഞ്ചേരി സ്വദേശിയാണ്. ഞാൻ ഈ ഒരു ശുശ്രൂഷയിൽ വീണ്ടും അച്ഛൻ ഇതിൽ സംബന്ധിക്കണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഒരു മടിയും കൂടാതെ വളരെ സന്തോഷത്തോടുകൂടി ഈ ശുശ്രൂഷയില് സാന്നിധ്യം ഉണ്ടാകും എന്ന് അച്ഛൻ അറിയിച്ചു. അച്ഛൻ നമുക്കറിയാം, കഴിഞ്ഞ 2 മുമ്പ് നമ്മുടെ ജിജി അച്ഛൻ പ്രസംഗിച്ചതാണ്. ജിജി അച്ഛനൊക്കെ ഉൾപ്പെടുന്ന തുമ്പോർണ പ്രാർത്ഥനത്തിലെ ബേസിൽ ഗ്രൂപ്പ് ബേസിൽ സഞ്ചാര സുവിശേഷ സംഘത്തിലെ ഒരു പ്രധാന ചുമതലക്കാരനാണ്. നല്ലൊരു ഗായകനാണ്, അനുഗ്രഹിക്കപ്പെട്ട ഒരു വാസ്മിയാണ്. അങ്ങനെ സഭയുടെ പ്രത്യേകിച്ച് പത്രാസനത്തിന്റെ വിവിധ മേഖലകളിൽ വളരെ ആത്മാർത്ഥമായിട്ട് ഇടപെടുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട വൈദികനാണ് ചെറിയാൻ ശോമലച്ചൻ. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട ചെറിയാനച്ചനെ വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴ് സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ബഹുമാനപ്പെട്ട ശാന്തമയാന്റി ഡയറക്ടറിൽ നിന്ന് ആലപിക്കും. അതിനുശേഷം പ്രിയപ്പെട്ട അച്ഛൻ തിരുവചന ധ്യാനം നിർവഹിക്കുന്നതാണ്. ശാന്തമയാന്റി,
ഹലോ.
ശാന്തമമ്മ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ, എന്തോ ഫോണിന് തടസ്സമുണ്ടെന്ന് തോന്നുന്നു, ശബ്ദം കേൾക്കാനായിട്ട് കഴിയുന്നില്ല. നമുക്ക് ചേർന്ന് മറ്റൊരു ഗീതം ദൈവവും ബാകെ ആലപിക്കാം. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം, ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം എന്നുള്ള ഗീതം ദൈവവും ബാകെ നമുക്ക് സമർപ്പിക്കാം. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം, ദൂരത്തിൽ നിന്നെന്റെ അന്തരം കാണും ദൈവം. ആഴത്തിൽ അനന്തമാം, ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, കരതെത്തി കടലാകെ ഇടതുമ്പോൾ അഴരുമ്പോൾ മറപറ്റി അണയുമൻചാരേ, കരതെത്തി കടലാകെ ഇടതുമ്പോൾ അഴരുമ്പോൾ മറപറ്റി അണയുമൻചാരേ, തകരുന്ന തോണിയും വാഴിയിൽ താഴാതെ കരപറ്റാൻ കരം നൽകും ദൈവം. തകരുന്ന തോണിയും ആഴിയിൽ താഴാതെ കരപറ്റാൻ കരം നൽകും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം, ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, ഉയരത്തിൽ ഉലഞ്ഞിടും തരുക്കളിയിലൊളിക്കുമ്പോ ഉയർന്നെന്നെ ക്ഷണിച്ചിടും സ്നേഹം, ഉയരത്തിൽ ഉലഞ്ഞിടും തരുക്കളിയിലൊളിക്കുമ്പോ ഉയർന്നെന്നെ ക്ഷണിച്ചിടും സ്നേഹം. കനിഞ്ഞന്റെ വിരുന്നിൻ മടിയാതൻ ഭവനത്തിൽ നടന്നെന്നെ പുടർവീടും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, ഇവം ആപ്പാവെ നേടുന്ന ദൈവം, ആഴത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, മനം നൊന്തു കണ്ണോ നീർ തരംഗമായി തൂകുമ്പോൾ അനവുള്ളൻ പാപങ്ങൾ മായ്ക്കും, മനം നൊന്തു കണ്ണോ നീർ തരംഗമായി തൂകുമ്പോൾ ധനമുള്ളൻ പാപങ്ങൾ മായ്ക്കും, മനം മാറ്റും ശുദ്ധമായി ഹിമം പോലെ വെണ്മയ തനിവുള്ളൻ തിത്യേനാം ദൈവം. മനം മാറ്റും ശുദ്ധമായി ഹിമം പോലെ വെണ്മയ തനിവുള്ളൻ നിത്യേനാം ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം, ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, പതിർബാറ്റി വിളവേൽക്കാൻ യജമാനരെത്തുമ്പോൾ കതിർകൂട്ടി വിധിയോതും നേരം, പതിർബാറ്റി വിളവേൽക്കാൻ യജമാനരെത്തുമ്പോൾ കതിർകൂട്ടി വിധിയോതും നേരം, അവനാവൻ വിതയ്ക്കുന്ന വിത്തിൻ പ്രതിഫലം അവനായാളം നേടും ദൈവം, അവനാവൻ വിതയ്ക്കുന്ന വിത്തിൻ പ്രതിഫലം അവനായാളം നേടും ദൈവം, ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം, ആഴങ്ങൾ തേടുന്ന ദൈവം. തിരുവചന ധ്യാനത്തിനായി ഒന്നി ചെറിയ ശൗമനസനെ സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
ദൈവത്തിന്റെ ജന്മദിനനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ഞാൻ വിചാരിക്കുന്നത് എന്റെ വാക്കുകൾ നിങ്ങളെ എല്ലാവരും കേൾക്കുന്നുണ്ട് എന്നാണ്. പിന്നെ ഈ ഒരു ശുശ്രൂഷയായിട്ട് ശുശ്രൂഷമായ സന്തോഷം പ്രിയപ്പെട്ട രാജേഷ് അച്ഛൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വൈദിക സഹോദരനാണ്. അച്ഛനോടും ഇതിന്റെ പ്രവർത്തകരെല്ലാവരോടുമുള്ളതായ പ്രത്യേകമായ സ്നേഹവും സന്തോഷവും അതിനെ അറിയിക്കട്ടെ. അമേരിക്ക ഒരു പുതിയ സൂര്യോദയത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുകയാണ്. ഞാനും ടെലിവിഷനില്ലാതെ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് കോൾ വന്നത്. എനിക്കിത് കാണണമെന്നുണ്ടായിരുന്നു. എന്നിരുന്നാൽ തന്നെയും ദൈവവചന ശുശ്രൂഷയ്ക്ക് കിട്ടുന്നതായ അവസരം ഏറ്റവും ശ്രേഷ്ഠമായിട്ട് തന്നെ ഞാൻ കാണുകയാണ്. ശുദ്ധമുള്ള യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായമാണ് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് നിങ്ങളുമൊത്ത് പങ്കുവെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം. ശുദ്ധമുള്ള യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏവർക്കും വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഏലിയായിലെ കാനായിൽ ഒരു കല്യാണമുണ്ടായി എന്ന് തുടങ്ങുന്നതായ വേദഭാഗം. 3-ാം നാൾ ഗലീലായിലെ കാനായിൽ ഒരു കല്യാണമുണ്ടായി. ഈ 3-ാം നാൾ എന്നുള്ളതിനെ സംബന്ധിച്ച് വേദപുസ്തക വ്യാഖ്യാതാക്കളുടെ ഇടയിൽ പല അഭിപ്രായങ്ങളാണ്. ഈ എന്തിന്റെ 3-ാം നാളാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് പറയുക. ഇത് ആഴ്ചവട്ടത്തിന്റെ 3-ാം നാൾ എന്ന് വേണമെങ്കിൽ ഇതിനെ വ്യാഖ്യാനിക്കാം എന്ന് പറയുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ 7 ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന വിവാഹ ആഘോഷങ്ങളുടെ 3-ാമത്തെ ദിനമായിരിക്കാം ഇതെന്ന് പറയുന്നവരുണ്ട്. 3 എന്ന സംഖ്യ പഴയ നിയമത്തിൽ വളരെ പ്രാധാന്യത്തോടെ സൃഷ്ടിയുടെ സന്ദർഭത്തിൽ പറയുന്ന ഒരു സംഖ്യയാണ്. 3-ാം ദിനമാണ് പിതാവാം ദൈവം വെള്ളത്തിന്മേൽ അത്ഭുതം സൃഷ്ടിച്ചതായിട്ട് പറയുന്നത്. ഇവിടെ പുത്രനാം ദൈവം വെള്ളത്തിന്മേൽ അത്ഭുതം സൃഷ്ടിക്കുന്നു. പിതാവിന്റെ പുത്രനാണ് ഈ മകൻ എന്നുള്ളത് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയും കൂടെയാകാം ഇങ്ങനെ പറയുന്നത് എന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ നിയമത്തിൽ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിലെ സംഭവമാണല്ലോ കാനായിലെ കല്യാണത്തിന് മത്സരമായ മീഞ്ഞ് കർത്താവ് ഉണ്ടാക്കിയത്. ഇതൊരു 3-ാം ദിനമാണ്. അതായത് ഇഹലോക ജീവിതത്തിലെ പ്രവർത്തനങ്ങൾക്കായിട്ട് കർത്താവ് ഇറങ്ങി പുറപ്പെടുന്നതായ ഒരു സന്ദർഭമാണ് ഈ 3-ാം ദിനം. ഇത് മറ്റൊരു 3-ാം ദിനത്തിന്റെ പ്രാരംഭമാണ്. അതായത് കാൽവരിയുടെ കവാടങ്ങളെ ഭേദിച്ച് അരമരക്ഷകനായ കർത്താവ് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതിന്റെ ഒരു മുൻകുറിയായി. ഇത് ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്. ലോകത്തിന്റെ പ്രവർത്തനങ്ങൾക്കായി, ലൗകിക തലത്തിലുള്ളതായ ശുശ്രൂഷകൾക്കായി കർത്താവ് ഇറങ്ങുന്നതായ സന്ദർഭവും ലോകത്തിൽ നിന്ന് ഉദ്ധിതനായി അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നതായ അനുഭവം രണ്ടും 3-ാം നാള് ആണ് എന്നുള്ളതിനെ സംബന്ധിച്ചും വേദപുസ്തക വ്യാഖ്യാതാക്കൾ ഇതേ സംബന്ധിച്ച് 3 എന്ന സംഖ്യയെ സംബന്ധിച്ചുള്ളതായ വ്യാഖ്യാനങ്ങളിൽ പറയുന്നുണ്ട്. ഇവിടെ ഒരു കല്യാണ സന്ദർഭമാണ്. കല്യാണം എന്ന് പറയുന്നത് വേറെ സന്തോഷകരമായ ഒരു അനുഭവമാണ്. വിവാഹത്തെക്കുറിച്ച് ചില വ്യത്യസ്തങ്ങളായ ചിന്തകൾ, രസകരമായ ചില ചിന്തകൾ പ്രശസ്തരായ വ്യക്തികൾ പറഞ്ഞിട്ടുണ്ട്. അതേ സംബന്ധിച്ച് 1-2 കാര്യങ്ങൾ പറയാം. അതിനുശേഷം സഭ എന്താണ്, വിവാഹത്തെ സംബന്ധിച്ച് സഭയുടെ വീക്ഷണം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് പറഞ്ഞ് ഇതിലേക്ക് പ്രവേശിക്കാമെന്ന് വിചാരിക്കുകയാണ്. സോക്രട്ടീസ് പറയുന്ന പ്രശസ്തമായ വാചകം ഒരുപക്ഷെ നമുക്ക് വളരെ സുപരിചിതമാണ്. ബൈ ഓൾ മീൻസ് മാരി If you get a good wife, you will become happy. If you get a bad one, you will become a philosopher. എന്നാണ് അദ്ദേഹം പറയുന്നത്. രസകരമായ ഒരു വാചകമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹം ഫിലോസഫർ ആകാൻ ഉള്ളതായ ഒരു പ്രധാനപ്പെട്ട കാരണം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യയായിരിക്കാമെന്നുള്ള അനുഭവത്തിൽ കൂടെ ആയിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം ഈ പറയുന്നത് എന്നുള്ളത് നമുക്ക് ചിന്തനീയമായ ചിന്തിക്കാവുന്നതായ കാര്യമാണ്. മറ്റൊരു ചിന്തകൻ വിവാഹത്തെക്കുറിച്ച് പറയുന്നത് ഡോണ്ട് മാരി ദ പേഴ്സൺ യു തിങ്ക് യു ക്യാൻ ലിവ് വിത്ത്. ആരോടൊപ്പം ജീവിക്കാം എന്ന് നീ ആഗ്രഹിക്കുന്നു അങ്ങനെയുള്ളവരെ വിവാഹം കഴിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ രസകരമായ ഒരു ചിന്തയാണ്. ആരോടൊപ്പം ജീവിക്കാം എന്ന് നീ ആഗ്രഹിക്കുന്നു അങ്ങനെയുള്ളവരെ അല്ല നീ വിവാഹം കഴിക്കേണ്ടത് എന്നാണ്. അതിന്റെ അടുത്ത വാചകം നാം കേൾക്കുമ്പോഴാണ് അതിന്റെ അർത്ഥം പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. മാരി ഓൺലി ദ ഇൻഡിവിജ്വൽ യു തിങ്ക് യു കാണ്ട് ലിവ് വിത്തൌട്ട്. ആര് കൂടാതെ നിനക്ക് ഇഹലോകത്തിൽ ജീവിക്കാൻ ഒക്കുകയില്ല അങ്ങനെയുള്ളവരെയാണ് നീ വിവാഹം കഴിക്കേണ്ടത്. ജീവിത പങ്കാളിയെ കുറിച്ചുള്ളതായ നമ്മുടെ വീക്ഷണം ആ ഒരു തരത്തിലായിരിക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു ജീവിതം ഏറെ അനുഗ്രഹ സമ്പൂർണമായി തീരുകയുള്ളൂ എന്നുള്ളതും നാം പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. എന്റെ ജീവിത പങ്കാളി കൂടാതെ എനിക്ക് ജീവിതം സാധ്യമല്ല എന്നുള്ളതായ ആ ഒരു ചിന്തയാണ് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മെ ധരിക്കേണ്ടതായ കാര്യം. അടുത്തതായിട്ട് മറ്റൊരു ചിന്തകൻ പറയുന്നത് എ ഗുഡ് ഹസ്ബൻഡ് മേക്സ് എ ഗുഡ് വൈഫ് എന്നാണ്. ഒരു നല്ല ഭർത്താവ് അവൻ നല്ല ഭാര്യയെ സൃഷ്ടിക്കുന്നവനാണ്. നേരെ തിരിച്ചും നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. നല്ല ഭാര്യ നല്ല ഭർത്താവിനെ സൃഷ്ടിക്കും എന്നുള്ളത് നാം പ്രത്യേകമായിട്ട് ഓർക്കണം. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. എ ഗുഡ് മാരേജ് വുഡ് ബി ഇൻ ബിറ്റ്വീൻ എ ബ്ലൈൻഡ് വൈഫ് ആൻഡ് എ ഡഫ് ഹസ്ബൻഡ് എന്നാണ്. അതായത് കുടുംബജീവിതത്തില് അസ്വാസ്ഥ്യങ്ങളും പ്രയാസങ്ങളും അലോരസങ്ങളും ഒക്കെ ഉണ്ടാകും. ഇതൊന്നുമില്ലാത്ത കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ആര് തമ്മിലുള്ള വിവാഹമാണ്? ഒരു ബ്ലൈൻഡ് വൈഫും ഡഫ് ഹസ്ബൻഡുമാണെങ്കിൽ കുടുംബജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാകുകയില്ല എന്നാണ് പറയുന്നത്. അതായത് എല്ലാം കണ്ടുകൊണ്ട് ഇരിക്കുന്നതായ ഭാര്യയോ എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നതായ ഭർത്താവോ കുടുംബജീവിതത്തിലേക്ക് ഒരിക്കലും സന്തോഷത്തെ കൊണ്ടെത്തിക്കുകയില്ല എന്നാണ് അതിന്റെ അർത്ഥം. വിവാഹത്തെ സംബന്ധിച്ച് വിവാഹ കൂടാശയിൽ പരിശുദ്ധ സഭ അതിശ്രേഷ്ഠമായ പല ആശയങ്ങള് നമുക്ക് നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് സഭയാം തിരുസഭയാം ഈ ഞാൻ അത്യുന്നതരുടെ മണവാട്ടി എന്നുള്ളതായ പാട്ട്. നമ്മള് വിവാഹത്തിൽ വിവാഹ കൂടാശയിലൊക്കെ പങ്കെടുക്കുമ്പോഴ് നാം പ്രത്യേകമായിട്ട് നമ്മുടെ ആരാധനാ ഗീതങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ എത്രയോ വിവാഹ കൂടാശകളിൽ സംബന്ധിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മൾ എത്രമാത്രം ആരാധനാ ഗീതങ്ങൾ അതിന്റെ അന്തര അർത്ഥത്തിൽ തന്നെ ഉൾക്കൊള്ളുവാനോ അത് സ്വീകരിക്കുവാനോ അത് മനസ്സിലാക്കുവാനോ നമുക്ക് എത്ര പേർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് നാം നമ്മളോട് തന്നെ ചോദിക്കുന്നു. പലപ്പോഴും ഇതൊരു ആഘോഷമായിട്ട് മാറിയിരിക്കുകയാണ്. കൊറോണയുടെ കാലത്ത് ഇത് വളരെ ലളിതവും സുന്ദരവുമായിട്ടുണ്ട് എന്നുള്ളത് ദൈവം തമ്പുരാൻ അതിനൊരു മാർഗം നൽകി ആർഭാടങ്ങൾ ആഘോഷമായും ധൂർത്തായും മാമാങ്കങ്ങളായും മാറിയപ്പോൾ ദൈവം എല്ലാവരെയും ഒരു നിയന്ത്രണത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം കൊറോണയിലൂടെ ദൈവം ശ്രമിക്കുകയാണോ എന്ന് സംശയിച്ച് പോകേണ്ടിയിരിക്കുന്നു. പലപ്പോഴും ഫാഷൻ പരേഡുകളാണ് വിവാഹ പള്ളികളിലൊക്കെ നടത്തപ്പെടുന്നത് എന്നുള്ളത് നാം കാണുന്നതായ ഒരു കാര്യമാണ്. ഇനിയിപ്പോ ഏറ്റവും വില കൂടിയതായ സാരി ഉടുത്തുകൊണ്ട് വന്നാലും ആരാണ് അത് ഉടുത്തിരിക്കുന്നതെന്നറിയാത്ത രീതിയിൽ ദൈവം തമ്പുരാൻ മുഖംകൂറം അറച്ചിട്ടാണ് ആളുകളെ പള്ളിയിലോട്ട് പ്രവേശിപ്പിക്കുന്നത് എന്നുള്ളതും ഒരു വിരോധാഭാസമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ചിന്തിക്കാനായിട്ട് കഴിയുന്നതായ ഒരു കാര്യമാണ്. കൂടാശകൾ വളരെ ശ്രേഷ്ഠമായി ചില വരികൾ നമുക്ക് നൽകുന്നുണ്ട്. സഭയാം തിരുസഭയാം ഈ ഞാൻ അത്യുന്നതരുടെ മണവാട്ടി. ആരാണ് മണവാളൻ? മണവാളൻ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. മണവാട്ടി എന്ന് പറയുന്നത് സഭയാണ്. സഭയാകുന്ന ഞാൻ അത്യുന്നതനായ ദൈവത്തിന്റെ മണവാട്ടിയാണ്. ഈ വരികള് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് മണവാട്ടിയുടെ ഒരു യാത്രയാണ്. മണവാളനെ തേടിയുള്ളതായ യാത്രയാണ്. മണവാളന്റെ പിന്നാലെയുള്ളതായ യാത്രയാണ്. വളരെ വേദനകള്, വളരെ നൊമ്പരങ്ങള്, വളരെ പ്രയാസങ്ങള്, വളരെ ത്യാഗങ്ങള്, വളരെ കഷ്ടതകള്, സങ്കടകരമായ അനുഭവങ്ങള്, നിലവിളികള്, പീഡനങ്ങളൊക്കെയും അനുഭവിച്ചുകൊണ്ടാണ് ഈ മണവാട്ടി മണവാളിന്റെ പിന്നാലെ പോകുന്നത്. മണവാളിനെ തേടി പോവുകയാണ്. ഇവിടെ ഈ വരികളിൽ നാം പാടുന്നുണ്ട്, കരയും കടലും ഞാൻ ചുറ്റി ചെന്നില്ല എന്ന് അവനെന്ന് ആരും എന്നോട് പറഞ്ഞില്ല അവൻ എവിടെയാണെന്ന്. ഞാൻ ബേത്ലഹേമിൽ അവനെ തേടി ചെന്നു, അവൻ അവിടെ നിന്നും മെസ്രയീമിലേക്ക് പോയി എന്ന് ഞാൻ അറിഞ്ഞു. എന്നിട്ട് ഞാൻ മെസ്രയീമിൽ ചെല്ലുകയാണ്, അവനെ അനുയായനം ചെയ്തേൻ എന്ന് പറഞ്ഞുകൊണ്ട് മെസ്രയീമിൽ നിന്ന് നസറേത്തിലേക്ക് ചെന്നു. നസറേത്തിൽ ചെന്നപ്പോൾ അവൻ യോർദാൻ നദിയിലേക്ക് പോയി എന്ന് ഞാൻ കേട്ടു. ദുർഗമ മാർഗങ്ങളിലൂടെ ചോരന്മാരെ കൂട്ടാതെ യോർദാൻ നദിയിങ്കിൽ ഞാൻ ചെന്ന് അവനെ ജനമധ്യയെ തേടി. അവനെ തേടിക്കൊണ്ട് ഞാൻ യോർദാൻ നദിയിലേക്ക് എന്റെ ഓട്ടം തുടരുകയാണ്. അവിടെയും അവനെ കാണുവാനായിട്ട് എനിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെ ത്യാഗം സഹിച്ചുകൊണ്ട് പ്രയാസം സഹിച്ചുകൊണ്ട് ഈ മണവാട്ടി മണവാളനെ തേടി പോകുകയാണ്. ആ ഓട്ടത്തിൽ സങ്കടമൊരു ഒരു നിലവിളി കൂട്ടി സിയോനിൽ ഞാൻ ചെന്നപ്പോൾ, അതിനു മുമ്പ് പറയുന്നുണ്ട് സിയോനിലേക്ക് അവനെ കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്, ഗോകുൽസായിൽ അവനെ ക്രൂശിക്കുവാനായിട്ട് കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ത്യാഗ സമ്പൂർണമായ അനുഭവത്തിലൂടെ മണവാളൻ കടന്നു പോകുമ്പോൾ ആ മണവാളനെ വിട്ടുപിരിയാതെ എപ്പോഴും ചേർത്ത് നിർത്തുന്നതായ ഒരു അനുഭവത്തിലാണ് മണവാട്ടി മണവാളനെ പിൻപറ്റിക്കൊണ്ട് പോകുന്നത്. സങ്കടമൊടുങ്ങി നിലവിളി കൂട്ടി സിയോനിൽ ഞാൻ ചെന്നപ്പോൾ കബറതിൽ അവനെ യൂതന്മാർ വെച്ചെന്ന് അവരെന്നോട് ഓതി എന്നോട് പറയുകയാണ്, അവനെ കബറിലേക്ക് വെച്ചു കഴിഞ്ഞു, നീ വൈകിപ്പോയി എന്ന് പറയുകയാണ്. അവള് വീണ്ടും ഓടുകയാണ്. വീണ്ടും ഓടി കബറിന്റെ അരികിലേക്ക് ചെന്നപ്പോൾ അവിടെ കേൾക്കുന്നതായ ശബ്ദമാണ്. ആ പാട്ട് പാടിക്കൊണ്ടാണ് ഈ ഗാനം അവസാനിപ്പിക്കുന്നത്. തീപായൽ ഞാൻ വെട്ടോളാം, സുമുഖി സ്വാഗതം ഓതുന്നേൻ, താതനികേതം ഞാൻ പോകി വിട്ടിടാം ഞാൻ റൂഹായെ. അതായത് തീപ്പായാൽ ഞാൻ നിന്നെ വേടുകടിച്ച അവനാണ്, സുമുഖി സ്വാഗതം ഓതും നിന്നെ ഞാൻ സ്വാഗതം ചെയ്യുന്നു, താതനികേതം ഞാൻ പോകി, അതായത് പിതാവിന്റെ അരികിലേക്ക് ഞാൻ പോകുകയാണ്, ഞാൻ പരിശുദ്ധ റൂഹായെ നിനക്കായിട്ട് അയച്ചു തരാം, നിന്നെ കാക്കാൻ, നിന്നെ വെടിനടത്താൻ, സകല സത്യത്തിനും വെടിനടത്താൻ, നിന്റെ രോഗ ദുഃഖ പ്രയാസങ്ങളിൽ നിന്നോടൊപ്പം ഇരിക്കാൻ പരിശുദ്ധാത്മാവിനെ ഞാൻ നിനക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ആ പാട്ട് അവിടെ അവസാനിപ്പിക്കുകയാണ്. ഓരോ മണവാട്ടിയും ശ്രദ്ധിക്കേണ്ടതായ വരികളാണ് സത്യത്തിൽ ഈ വരികൾ. മണവാളന്റെ വേദനകളിൽ, മണവാളന്റെ നൊമ്പരങ്ങളിൽ അവനെ ചേർത്ത് നിർത്തുന്നതായ അനുഭവം, അവൻ ഏത് പ്രയാസങ്ങളിലൂടെ കടന്നുപോയാലും വിട്ടുപിരിയാതെ അവനെ പിൻപറ്റുന്നതായ മണവാട്ടിയുടെ ചിത്രമാണ് ഇവിടെ നാം കാണുന്നത്. അതാണ് ഈ ഗാനത്തിലൂടെ നാം കേൾക്കുന്നത്. ഇത് ഇതിന്റെ അർത്ഥം മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഡൈവോഴ്സിന് കേസ് കൊടുക്കാനോ ഡൈവോഴ്സിന്റെ പുറകെ പോകാനോ ഒന്നും സാധിക്കുകയില്ല എന്നുള്ളതും പ്രത്യേകമായിട്ട് ഓർക്കണം. ഈ വരികളിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ കർത്താവിന്റെ മർക്കോസിന്റെ മാളികയിൽ വെച്ച് കർത്താവ് സ്ഥാപിച്ചത് ആ വിശുദ്ധ കുർബാനയെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. വിശുദ്ധ കുർബാനയെ കുറിച്ച് പറയുന്നത്, എന്നെ മാമോദീസായാൽ ആത്മീയ ആയുധം അണിയിച്ചാൽ വിരലിന്മേൽ മെയ് രക്തങ്ങൾ മോതിരമായി എൻ പേർ കേകി. അതായത് മണവാളനായ കർത്താവേശുമിച്ചയായി മണവാട്ടി സഭയും തമ്മിലുള്ളതായ വിവാഹത്തിന്റെ നിശ്ചയം എവിടെ വെച്ചാണ് നടന്നതെന്നറിയാമോ? അത് മർക്കോസിന്റെ മാളികയിൽ വെച്ചാണ് ആ വിവാഹത്തിന്റെ നിശ്ചയം നടക്കുന്നത്. എന്നെ മാമോദീസായാൽ ആത്മീയ ആയുധം അണിയിച്ചാൽ വിരലിന്മേൽ മെയ് രക്തങ്ങൾ മോതിരമായി എൻ പേർ കേകി. ആ മോതിരം എന്റെ കരങ്ങളിലേക്ക് അണിയിച്ചത് മർക്കോസിന്റെ മാളികയിൽ വെച്ചാണ്. അതുകൊണ്ട് ഓരോ വിശുദ്ധ കുർബാനയും ഓരോ വിവാഹ നിശ്ചയങ്ങളാണ്. മണവാളനായ കർത്താവുമായിട്ട് മണവാട്ടി സഭയാകുന്ന നാം ആ ഒരു വിവാഹ നിശ്ചയത്തിലേക്ക് ഏർപ്പെടുന്ന വളരെ ശ്രേഷ്ഠമായ സന്ദർഭമാണ് വിശുദ്ധ കുർബാന എന്നുള്ളതും നാം പ്രത്യേകമായിട്ട് ഓർത്തിരിക്കേണ്ടത് ഏറെ ആവശ്യമാണ്. കിരീടം വാഴും മോതിരം വാഴും എന്ന രണ്ട് ശുശ്രൂഷകളാണല്ലോ വിവാഹ കൂതാശയിലുള്ളത്. റിംഗ് എന്ന് പറയുന്നത് ഗിവിംഗ് അതോറിറ്റിയാണ്, അധികാരത്തെ സൂചിപ്പിക്കുന്നു. മോതിരം എന്ന് പറയുന്നു ഉൽപ്പത്തി പുസ്തകം 41:42 വാക്യത്തിൽ ഫറവോന് ജോസഫിന്റെ കരങ്ങളിലേക്ക് മോതിരം അണിയിച്ച് അധികാരിയാക്കി അവനെ ഉയർത്തുന്നതായിട്ട് നാം കാണുന്നുണ്ട്. മുടിയനായ പുത്രൻ തിരികെ വന്നതായ സമയത്ത് അപ്പൻ അവന്റെ വിരലിന്മേൽ മോതിരം അണിയിച്ചു കൊടുക്കുന്നതായിട്ട് ലോകോസിന്റെ സുവിശേഷം പതിനഞ്ചിന്റെ 22 നാം കാണുന്നുണ്ട്. അപ്പൊ മോതിരം എന്ന് പറയുന്നത് അധികാരിയായി അവരോധിക്കുന്നതായ ഒരു വലിയ സന്ദർഭമാണ്. കുടുംബ ജീവിതത്തിന്റെ നായികയായി അല്ലെങ്കിൽ നായകനായി ഈ മക്കളെ ഉയർത്തുന്നതായ സകല അധികാരം അവർക്ക് കൊടുക്കുന്നതായ സന്ദർഭമാണ് മോതിരം മാടലിലൂടെ പരിശുദ്ധ സഭ അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്കറിയാം മോതിരം ഒരു കടലാസിൽ വെച്ച് അതിന്റെ ചുറ്റിലും ഒന്ന് വരച്ചിട്ട് ആ മോതിരം ഇങ്ങ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇങ്ങനത്തെ സർക്കിൾ, ഒരു സർക്കിളാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഒരു അത് പലതരത്തിൽ അതിനെ നമുക്ക് വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കും. ഒന്നുകിൽ അതിനെ സർക്കിൾ എന്ന് പറയാം, അല്ലെങ്കിൽ അതിനെ സീറോ എന്ന് വേണമെങ്കിലും പറയാം. കേവലം ഒരു വട്ട പൂജ്യമായി മാറുന്നതായ ഒരു സന്ദർഭത്തിലാണ് മണവാളനും മണവാട്ടിയും. അവർക്ക് ഇതുവരെയുള്ളതായ അവരുടെ താല്പര്യങ്ങൾ, അവരുടെ സ്വന്തം ഇഷ്ടങ്ങൾ, ഈ അവരുടെ അഹന്ത, അവരുടെ തന്നിഷ്ടം, ഇതെല്ലാം ഇല്ലാതെയാകുന്ന, ശൂന്യവൽക്കരിക്കുന്ന ഒരു ശൂന്യതയുടെ അനുഭവമാണ് മോതിരം അവർക്ക് നൽകുന്നതായ പ്രത്യേകമായ സന്ദേശം എന്ന് പറയുന്നത്. മോതിരം നമുക്കറിയാം, ആ സീറോ അല്ലെങ്കിൽ ആ ഒരു വട്ടം നമുക്ക് കടലാസിൽ കിട്ടുന്നത് അതിനൊരു കുത്ത് നമുക്ക് കണ്ടെത്താനായിട്ട് ഒക്കുകയാണ്. സിംബോളൈസ് എൻഡ്ലെസ് ലവ്. അതിനൊരു എൻഡിങ് പോയിന്റ് ഇല്ല ഈ സർക്കിളിന്. അതുകൊണ്ട് എൻഡ്ലെസ് ലവ്, നിത്യമായ സ്നേഹത്തിന്റെ അടയാളമായിട്ടാണ് ഇതൊരിക്കലും അവസാനിക്കുന്നതല്ല. ഭർത്താവിന്റെ സൗന്ദര്യം പോകുമ്പോഴോ ഭാര്യയുടെ സൗന്ദര്യം അസ്തമിക്കുമ്പോഴോ ഭർത്താവ് രോഗിയായി തീരുമ്പോഴോ ഭാര്യ രോഗിയായി തീരുമ്പോഴോ ഈ സ്നേഹം അസ്തമിക്കുന്നില്ല. ഇത് എൻഡ്ലെസ് ലവ് ആണ്. ഈ സർക്കിള് മുന്നോട്ട് നീങ്ങുകയാണ്. ഇതിന്റെ ഒരു അവസാനം നമുക്ക് കണ്ടെത്താനായിട്ട്, ഒരു സർക്കിളിനും ഒരു എൻഡ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളതും നാം പ്രത്യേകമായിട്ട് ഓർത്തിരിക്കേണ്ടത് ഏറെ ആവശ്യമാണ്. കർത്താവിന്റെ തിരിശരീര രക്തങ്ങളാണ് മോതിരമായിട്ട് സഭയെ അണിയിച്ചിരിക്കുന്നതെന്നാണ് ഈ പാട്ടിൽ നമ്മളെ പിതാക്കന്മാരെ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നെ മാമോദീസായാൽ ആത്മീയ ആയുധം അണിയിച്ചേൻ, വെരവിന്മേൽ മെയ് രക്തങ്ങൾ മോതിരമായി എൻ പേർക്കേകി. തിരിശരീര രക്തങ്ങളാണ് കർത്താവിന്റെ എൻഡ്ലെസ് ലവിന്റെ പ്രതീകമാണ്. അനന്തമായ സ്നേഹത്തിന്റെ, നമ്മളോടുള്ള വാത്സല്യത്തിന്റെ അടയാളമാണ് വിശുദ്ധ കുർബാന എന്നുള്ളതും നാം പ്രത്യേകമായിട്ട് ഓർത്തിരിക്കേണ്ടത് ഏറെ ആവശ്യമാണ്. മോതിര വിരൽ നമുക്കറിയാം, നമ്മുടെ മോതിര വിരലിന്റെ ഞരമ്പുകൾ ഹൃദയവുമായിട്ടാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ മണവാളനും മണവാട്ടിയും അവരെ പരസ്പരം ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നതായ അനുഭവത്തിലാണ് മോതിര വിരലിലെ നമ്മൾ മോതിരം അണിയുന്നത് എന്നുള്ളതും. പ്രത്യേകിച്ച് മണവാളന്റെ പേരെഴുതി മണവാട്ടിയും മണവാട്ടിയുടെ പേരെഴുതി മണവാളനും ആ പേരുകൾ എഴുതി വിര മോതിരവിരലിൽ അണിയുമ്പോൾ ഈ പേരുകാരനെ അല്ലെങ്കിൽ ഈ പേരുകാരിയെ എന്റെ നെഞ്ചോട് ചേർത്തിരിക്കുകയാണ്, എന്റെ ഹൃദയത്തോട് ചേർത്തിരിക്കുകയാണ് എന്നുള്ളതും പ്രത്യേകമായിട്ട് നാം ഓർത്തിരിക്കേണ്ടതേറെ ആവശ്യമാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ് വിവാഹ കൂതാശിയിലെ കിരീടം മാടുവിന്റെ ശുശ്രൂഷ. കിരീടം എന്ന് പറയുന്നത് കർത്താവിന്റെ കുരിശാണ് നമുക്കറിയാം. അത് ബ്യൂട്ടീഷ്യൻ തലയിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്ന കിരീടമല്ല, നേരെ മറിച്ച് പാനി നുടയം കയ്യാൽ മകുടം കോശമിറങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പട്ടക്കാരൻ ഇവരുടെ തലമേൽ ആവർത്തിപ്പിക്കുന്ന കർത്താവിന്റെ കുരിശാണ് കിരീടം എന്ന് പറയുന്നത്. കിരീടം കർത്താവിന്റെ കുരിശാണെങ്കിൽ കുരിശിനെ കുറിച്ച് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം. കുരിശെന്ന് പറയുന്നത് ദ സക്സസ് ഓഫ് ഫെയിലിയർ എന്ന് പറയാൻ സാധിക്കും. പരാജയപ്പെടലിന്റെ ഒരു വിജയമാണ് കുരിശ് എന്നുള്ളതാണ്. അതായത് പരാജയപ്പെടുവാൻ തക്കവണ്ണം തയ്യാറാകണം എന്നുള്ളതാണ്. മണവാളന്റെ മുമ്പിൽ പരാജയപ്പെടുന്ന ഒരു മണവാട്ടിക്ക് മാത്രമേ ജീവിതത്തിന് വിജയം വരിക്കുവാനായിട്ട്, കുടുംബ ജീവിതത്തിന് വിജയം വരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതും നാം പ്രത്യേകമായിട്ട് ഓർത്തിരിക്കേണ്ടത് ഏറെ ആവശ്യമായ ഒരു കാര്യം. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്തു.
കേൾക്കുന്നുണ്ട്.
അപ്പോ പരസ്പരം പരാജയപ്പെടുന്നതായ ഒരു സന്ദർഭമാണ് ഈ, അതിലേക്കുള്ളതായ ഒരു വിളിയാണ് കിരീടം മാടുവിന്റെ ശുശ്രൂഷ നമുക്ക് നൽകുന്നതായ പ്രധാനപ്പെട്ടതായ ഒരു വിളി എന്ന് പറയുന്നത്. തോറ്റുകൊടുക്കുവാൻ തക്കവണ്ണം തയ്യാറാകുക എന്നുള്ളതാണ് കിരീടം ഈ മണവാളനെയും മണവാട്ടിയെയും നൽകുന്നതായ അതിലേക്കുള്ളതായ വിളി എന്ന് പറയുന്നത്. ക്രോസ് എ കോൾ ടു ബി എ ഫെയിലിയർ എന്നാണ് പറയുന്നത്. പരാജയപ്പെടലിലേക്കുള്ളതായ വിളിയാണ് മണവാളൻ കേൾക്കേണ്ടത്. മണവാട്ടി കേൾക്കേണ്ടത്. അതായത് മണവാളന്റെ മുമ്പിൽ പരാജയപ്പെടുന്ന മണവാട്ടിയും മണവാട്ടിയുടെ മുമ്പിൽ പരാജയപ്പെടുന്ന മണവാളനും ചേരുമ്പോൾ മാത്രമേ കുടുംബ ജീവിതം വിജയിക്കുകയുള്ളൂ എന്നുള്ളതാണ്. എനിക്ക് ജയിക്കണം, ഞാൻ ജയിക്കണം, എന്റെ വാക്കുകൾ അതിന് പ്രാമുഖ്യം കിട്ടണമെന്ന് എപ്പോൾ ചിന്തിക്കുന്നുവോ അപ്പോൾ കുടുംബ ജീവിതം തകരാൻ തുടങ്ങും എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് ഓർക്കേണ്ടത്. അതുകൊണ്ട് കുരിശു നൽകുന്ന സന്ദേശത്തെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം രണ്ടുപേർക്കും ഇടയായി തീരേണ്ടത് ഏറെ ആവശ്യമായ ഒരു സംഗതിയാണ്. 6-ാം നൂറ്റാണ്ടിൽ പലസ്തീനിൽ ജീവിച്ച സെന്റ് ജോൺസ് മോസ്കോസ് എന്ന് പറയുന്ന ഒരു ഒരു ചിന്തകൻ, ഒരു പരിശുദ്ധൻ എഴുതിയതായ ചെറിയൊരു ഒരു കഥയുണ്ട്. ആ കഥയിൽ ഇപ്രകാരമാണ് പറയുന്നത്. ഏതാനും ചില കൊള്ളക്കാരെ ഒരു മങ്കിന്റെ അല്ലെങ്കിൽ ഒരു സന്യാസി ശ്രേഷ്ഠന്റെ ആശ്രമം കൊള്ളയടിക്കുവാനായിട്ട് ചെന്നു. എന്നിട്ട് ആ ആശ്രമാധിപനോട് പറഞ്ഞു, വി ആർ ടേക്കിംഗ് എവറിഥിങ് ഇൻ യുവർ സെൽ, നിങ്ങളുടെ മുറിയിൽ നിന്നും നിങ്ങളുടെ ആശ്രമത്തിൽ നിന്നും എല്ലാം ഞങ്ങൾ കൊണ്ടുപോകാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ മഠാധിപതി പറയുകയാണ്, എല്ലാം നിങ്ങൾ കൊണ്ടുപോകും, എന്ത് വേണമെന്നാൽ നിങ്ങൾ എടുത്തുകൊണ്ട് പോയിക്കൊള്ളുക എന്ന് പറയുകയാണ്. അപ്പൊ അവര് അത് ആ കൊള്ളയടിച്ചു, എല്ലാം ലൂട്ട് ചെയ്ത് കൊണ്ടുപോയി. കൊണ്ടുപോയ സമയത്ത് ഈ മഠാധിപതി നോക്കിയപ്പോൾ ഒരു ചെറിയ ബാഗ് അവിടെ അവര് മറന്ന് ഇട്ടേച്ച് പോയിരിക്കുന്നതായിട്ട് കാണുകയാണ്. ഈ ബാഗ് ഈ മഠാധിപതി ഈ സന്യാസി സുരക്ഷൻ തുറന്ന് നോക്കി, അതിനകത്ത് പണമാണ്, പണം നിറച്ച ഒരു സഞ്ചിയാണത്. അപ്പൊ ഈ പണം നിറച്ച സഞ്ചിയുമായിട്ട് ഈ മഠാധിപതി ഈ കള്ളന്മാരുടെ പുറകെ ഓടുകയാണ്. കള്ളന്മാര് മുന്നേ പോയി എല്ലാം കൊള്ളയടിച്ചു കൊണ്ടുപോയി, അവര് മറന്നു വെച്ച പണസഞ്ചിയുമായി വളരെ ത്യാഗം സഹിച്ചുകൊണ്ട് ഈ സന്യാസി അവരുടെ പുറകെ ഓടുകയാണ്. മൈ ഡിയർ ചിൽഡ്രൻ, യു ലൂസ് വൺ തിങ് എന്ന് പറഞ്ഞുകൊണ്ട് ഓടുകയാണ്. ഓടി ചെന്ന് ഈ മഠാധിപതി അവരുടെ മുമ്പാകെ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ മറന്നു വെച്ചിട്ട് പോയ ഈ പണസഞ്ചി കൂടെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞവരുടെ കൊടുത്തപ്പോൾ ഈ കൊള്ളക്കാരുടെ തലവൻ ഈ മഠാധിപതിയുടെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ദിസ് ഈസ് എ മേൻ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞു. ഇതൊരു ദൈവ മനുഷ്യനല്ലെങ്കിൽ മറ്റാരാണ് ഈ മഠാധിപതിയുടെ ഈ നിർവ്യാജമായ നിഷ്കളങ്കമായ സ്നേഹത്തിന്റെ മുമ്പിൽ ഈ വീരശൂര പരാക്രമികളായ കൊള്ളക്കാര് മുഴുവൻ പരാജയപ്പെട്ട് വീണുപോയി എന്നാണ് ആ ദൃഷ്ടാന്തകഥയിൽ സെന്റ് ജോൺസ് മോസ്കോസ് പറയുന്നത്. ഈ പണസഞ്ചി മാത്രമല്ല, ഈ കൊള്ളയടിച്ച മുഴുവൻ സാധനങ്ങളുമായിട്ട് ഈ കൊള്ളക്കാര് ഈ സന്യാസി ശ്രേഷ്ഠനോട് ഒപ്പം തിരിച്ച് ആശ്രമത്തിലേക്ക് ചെന്ന് ഈ സാധനങ്ങൾ എടുത്ത സാധനങ്ങൾ മുഴുവൻ അവിടെ പുനഃസ്ഥാപിച്ചതിനു ശേഷം ഈ കൊള്ളക്കാര് ഈ മഠാധിപതിയുടെ ശിഷ്യന്മാരായി എന്നാണ് ആ കഥയിൽ, ആ ദൃഷ്ടാന്ത കഥയിൽ സംഭവിച്ച കഥയിലോ പറയുന്നത്. സെന്റ് ജോൺസ് മോസ്കോസ് ഇങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ട് പരാജയപ്പെടൽ എവിടെ ഉണ്ടാകുന്നു, അതൊരു തീർത്ഥമായ ഒരു പരാജയപ്പെടലല്ല എന്ന് കുരിശിലെ പരാജയപ്പെടലിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നതായ ഒരു കാര്യമാണ്. കിരീടം വാഴ്വ് നൽകുന്നതായ സന്ദേശം അതാണ്. കിരീടം എന്ന് പറയുന്നത് ക്ഷമയുടെയും സ്നേഹത്തിന്റെയും സഹനത്തിന്റേതുമായ കിരീടമാണ്. തോൽവിയുടെ കിരീടം കൂടെയാണ്. തോറ്റു തൊപ്പിയിടുക എന്നൊക്കെ പറഞ്ഞാലും കർത്താവ് ക്രൂസിൽ സ്വീകരിച്ചത് അത് തന്നെയായിരുന്നു എന്നാണ്. പക്ഷേ 3-ാം ദിവസം കർത്താവ് ഉത്ഥാനം ചെയ്ത് നിത്യമായ വിജയത്തിന്റെ വെന്നിക്കൊടി വാറിച്ച കർത്താവ് ഈ പരാജയത്തിന്റെ പടുകുടിയിൽ വീണുപോയെങ്കിൽ ഉത്ഥാനം ദൈവം പുത്രണ്ടം വരാൻ ഒരുക്കിയിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ജീവിത പങ്കാളിയുടെ മുമ്പിൽ പരാജയപ്പെടുമ്പോൾ മാത്രമല്ലാതെ ഒരിക്കലും കുടുംബ ജീവിതത്തിൽ വിജയിക്കുവാനായിട്ട് പോകുന്നില്ല എന്നുള്ളതാണ് കുരിശ് നൽകുന്നതായ സന്ദേശം എന്ന് പറയുന്നത്. പിന്നീട് ഈ വേദഭാഗം നമ്മൾ ഒന്ന് ചിന്തിക്കുന്നതായ സമയത്ത് പ്രത്യേകിച്ച് 3-ാമത്തെ വാക്യത്തിന് പ്രകാരം നാം വായിക്കുന്നു, വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ എനിക്കും നിങ്ങൾക്കും ഇതിലെന്ത് കാര്യം, എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. അത് വേദപുസ്തകം പലതരത്തിലാണ് അതിനെ വ്യാഖ്യാനിക്കുന്നതും പല ഭാഷാന്തരങ്ങൾ പല രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന വേദപുസ്തകത്തിൽ ഇങ്ങനെയാണ് അത് എഴുതിയിരിക്കുന്നത്. ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിൾ എനിക്കും നിനക്ക് തമ്മിൽ എന്ത് എന്നൊക്കെയുള്ളതായ ഭാഷാന്തരങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. മറിയാമ്മന്റെ അരികിലേക്കാണ് വീഞ്ഞ് തീർന്നതായ സമയത്ത് ആളുകൾ ഓടിച്ചെല്ലുന്നത്, അമ്മയെ സഹായിക്കുന്നത്. നമ്മള് മധ്യസ്ഥരുടെ അടുത്തോട്ടാണ് നമ്മൾ ഓടിച്ചെല്ലുന്നത്. പൗരസ്യ ദർശനത്തിൽ അതാണ്. ഇപ്പോ യോഹനാൻ മാർദ്ദാനയുടെ പെരുന്നാൾ നടക്കുകയാണ്. നിന്റെ പള്ളിയിൽ യോഹനാൻ മാർദ്ദാനയുടെ പെരുന്നാൾ കഴിഞ്ഞതേ ഉള്ളൂ. പല മധ്യസ്ഥന്മാരെ പല മധ്യസ്ഥരുടെ നാമത്തിലാണ് ദേവാലയങ്ങൾ. തനായിൽ അമ്മയുണ്ടായിരുന്നു, അമ്മയുടെ അരികിലേക്കാണ് ഇവർ ഓടിച്ചെല്ലുന്നത്. നമ്മളൊക്കെ വിശുദ്ധന്മാരുടെയൊക്കെ അരികിലേക്ക് എന്ന് ഒരുവന്റെ തിരുമേനയുടെ അരികിലേക്ക് എന്ന് പരിശുദ്ധ പിതാവേ ഞങ്ങളെ സഹായിക്കണമെന്നൊക്കെ പറയുന്നത് പോലെ ഇവിടെ കാനായിലെ ഒരു പ്രതിസന്ധി വേളയില് അവരമ്മയുടെ അടുത്തായിട്ടാണ് ചെല്ലുന്നത്. അമ്മ അവരെ സഹായിക്കുവാൻ തക്കവണ്ണം സന്നദ്ധയാണ്. അമ്മ മധ്യസ്ഥത അണയ്ക്കുവാൻ തക്കവണ്ണം പിതാവിന്റെ പുത്രന്റെ അടുത്ത് അമ്മ ഈ ആവശ്യം പറയുവാൻ തക്കവണ്ണം നിയോഗിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. സ്ത്രീയെ, എനിക്കും നിനക്കും ഇതിൽ എന്ത് കാര്യം, എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് കർത്താവ് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു കോൺട്രഡിക്ഷൻ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വീഞ്ഞു പോരാതെ വന്നു, എബൌട്ട് ടു ഫിനിഷ്, അതായത് തീരാൻ പോകുന്നതേ ഉള്ളൂ. അമ്മ പക്ഷെ പറഞ്ഞത് എന്താണ്? വീഞ്ഞ് തീർന്നു എന്നാണ് പറയുന്നത്. അപ്പോ വീഞ്ഞ് അല്പമെങ്കിലും ഉണ്ട് എന്ന് കർത്താവ് മനസ്സിലാക്കുന്നതായിട്ട് നമുക്ക് വേണേൽ വരികൾക്കിടയിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതായത് ഈ വീഞ്ഞ് അതിന്റേതായ അവസാന തൊള്ളി പോലും അസ്തമിക്കണം, തീരണം, തീർന്ന എടുത്ത് മാത്രമേ കർത്താവിന് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വീഞ്ഞ് എന്ന് പറയുന്നത് ഈ പിതാക്കന്മാരെ പ്രമിയോൻ സദറായില് കൊസിനെ ഞായറാഴ്ച നാം വായിക്കുന്ന പ്രമിയോൻ സദറായിൽ പ്രത്യേകിച്ച് എഴുതി വച്ചിരിക്കുന്നത് വിരുന്ന് ഭവനം വിലാപ ഭവനമായി മാറിയെന്നാണ്. വിരുന്നിന്റെ സന്തോഷത്തിന്റേതായ വീട് മരണ വീട് പോലെ ആയിത്തീർന്നു എന്നാണ് പിതാക്കന്മാർ എഴുതിയിരിക്കുന്നത്. അത്രമാത്രം ഈ ലോകത്തിന് പല ആളുകളൊക്കെ പറയും അല്പം മദ്യപിച്ചുകൊണ്ട് എന്താ കൊടുക്കും, കർത്താവ് കാനായിൽ നല്ല മൂത്ത കള്ളല്ലേ ഒരുക്കി കൊടുത്തത് എന്നൊക്കെ വ്യാഖ്യാനിക്കുന്ന ആളുകളോട് പറയുവാനുള്ളത് ഇത് മരണത്തെ ഉണ്ടാക്കുന്നതാണ്. ഈ മരണത്തെ ഉണ്ടാക്കുന്ന വീഞ്ഞ് തീരുന്നിടത്തല്ലാതെ അത് മാറാതെ അതിന്റെ അവസാന തുള്ളിയും തീരാതെ കർത്താവ് ഇടപെടുകയില്ല. കർത്താവ് അറിയുകയാണ് എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല, അതായത് പരിസ്ഥിതി ശുശ്രൂഷയിലേക്ക് താൻ പ്രവേശിച്ചിട്ടില്ല, അതിനുള്ള നാഴികയായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ മറ്റൊരു തരത്തിൽ നമുക്ക് ഇതും വേണമെങ്കിൽ ചിന്തിക്കാനായിട്ട് സാധിക്കും. വീഞ്ഞിന്റെ അവസാന തുള്ളി, അതായത് മരണത്തെ പ്രദാനം ചെയ്യുന്ന വീഞ്ഞിന്റെ അവസാന തുള്ളിയും അസ്തമിക്കുന്നിടത്ത് മാത്രമേ അരിമരക്ഷകനായ കർത്താവിന് പ്രവർത്തിച്ചു തുടങ്ങാനായിട്ട് ഒക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് ലൗകികമായ സന്തോഷം പ്രദാനം ചെയ്യുന്ന മദ്യത്തിന്റെ തെറവാഴ്ചകൾ അസ്തമിക്കുന്നിടത്തല്ലാതെ യേശു ക്രിസ്തുവിന് പ്രവർത്തിക്കുവാനായിട്ട് ഒക്കുകയില്ല, നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞ് കർത്താവ് ഒരുപക്ഷെ മാറി നിന്നാൽ അത് നമ്മളുടെ തന്നെ കുറ്റമായി മാറാൻ തക്കവണ്ണമാണ് സാധ്യതയുള്ളത് എന്നുള്ളതും പ്രത്യേകമായിട്ട് നാം ഓർത്തിരിക്കേണ്ടതായ ഒരു സംഗതിയാണ്. സ്ത്രീയെ എന്നുള്ളതായ വിളിയെ സംബന്ധിച്ചും ചില തർക്കങ്ങളുണ്ട്. അരിമരക്ഷകനായ കർത്താവ് അമ്മയെ കയറി സ്ത്രീയെ എന്ന് വിളിക്കുന്നതിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിക്കുന്നതായ ആളുകളുണ്ട്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും, ഇതേ വാക്ക് തന്നെയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പരാമർശിക്കുന്നത്. അതേ സ്ത്രീ തന്നെയാണ് ഈ നിൽക്കുന്നത് എന്ന് സമൂഹത്തിന്റെ മുമ്പിൽ പുത്രൻ തമ്പുരാൻ പരിചയപ്പെടുത്തുകയായിരിക്കാം. ഒരുപക്ഷെ ഉൽപ്പത്തിയിൽ പ്രവചിച്ച സ്ത്രീ തന്റെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും എന്ന് പ്രവചനം ആരെ കുറിച്ച് പറഞ്ഞുവോ ആ സ്ത്രീയാണ് കാനാവിൽ ഈ കല്യാണ വീട്ടിൽ നിൽക്കുന്നത് എന്നുള്ളതും നമുക്ക് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കേണ്ടത് ഏറെ ആവശ്യമായ ഒരു സംഗതിയാണ്. അമ്മ പറയുകയാണ്, അമ്മ ശുശ്രൂഷക്കാരോട് പറയുകയാണ്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അത് ചെയ്യുകയും എന്ന് പറഞ്ഞു. നാം അനുസരിക്കേണ്ടത് യേശു ക്രിസ്തുവിനെയാണ്. ദൈവത്തിന്റെ വചനം നാം അനുസരിക്കുന്നിടത്ത് മാത്രമേ ദൈവത്തിന് നമ്മുടെ ഇടയിൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളത് നാം പ്രത്യേകമായിട്ട് ഓർമ്മിക്കേണ്ടത് ഏറെ ആവശ്യമാണ്. ദൈവവചനം നമ്മൾ അനുസരിക്കേണ്ടത് ഏറെ ആവശ്യമായ ഒരു സംഗതിയാണ്. ഒരു ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകള് ഉപസമഹരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ വെള്ളം കൊണ്ടുവന്നു, ആ വെള്ളം വീഞ്ഞായി മാറി വക്കോളവും നിറച്ചു. ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുക്കുകയും എന്ന് അവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. അത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വെള്ളം കോരി ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. ഞാന് ഒരു രോഗം ബാധിച്ചു കിടന്ന ഒരു പ്രായമുള്ള ഒരു അമ്മച്ചിയെ കാണാനായിട്ട്, അമ്മച്ചിയുടെ ഒരു കാലം മുറിച്ച് ഇട്ടേക്ക് മൂന്ന് പെൺമക്കളാണ് അമ്മച്ചിക്കുള്ളത്. അപ്പൊ എന്നോട് പറഞ്ഞ അടുത്തോട്ട് ഇരിക്കാൻ പറയാം. 84 വയസ്സോളം ഉണ്ട് അമ്മച്ചിക്ക് പ്രായം. ഞാന് ആ മുറിയിലേക്ക് പ്രവേശിച്ച് ഞാനിരുന്ന കശേര അമ്മച്ചയുടെ മുഖത്തിന്റെ അരികിലേക്ക് കൊണ്ട് ഞാൻ ഇങ്ങനെ ഇരുന്നു. അപ്പൊ പ്രാർത്ഥിക്കാനായിട്ട് പോയതാണ്. അച്ഛൻ ഇവിടെ അടുത്തിരിക്കാൻ പറഞ്ഞു. ഞാനിരുന്നപ്പോ എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്ക് 3 പെൺമക്കളാണ്, അവരെ എന്നെ ഏൽപ്പിച്ചിട്ടാണ് എന്റെ ഭർത്താവ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. എനിക്കറിയത്തില്ലായിരുന്നു എങ്ങനെ എനിക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, ഈ മക്കളെ എങ്ങനെ ഞാൻ പഠിപ്പിക്കും, എങ്ങനെ ഞാൻ വളർത്തും, എങ്ങനെ വിവാഹം കഴിച്ചയക്കും. ഇതെല്ലാം എന്റെ വലിയ ആകുലതകളും ഭാരങ്ങളും പ്രയാസങ്ങളുമായിരുന്നു. എന്റെ പ്രിയതവൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് എന്നെ ഒറ്റപ്പെടുത്തി പോയതായ വളരെ ദുഃഖകരമായ ഒരു അനുഭവത്തിലൂടെ ഞാൻ കടന്നുപോകും. ജീവിതത്തിന്റെ നാൾക്കവലയിൽ എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാതെ വിഷമിച്ചു പോയ സന്ദർഭമാണ്. പക്ഷേ അവർ നിറകണ്ണുകളോടെ എന്നോട് പറയുകയാണ്, അച്ഛാ എങ്ങനെ ഇതൊക്കെ സംഭവിച്ചു എന്നെനിക്കറിയത്തില്ല. എന്റെ 3 മക്കളും നല്ല നിലയിൽ അവരെന്ന് കഴിയുകയാണ്. എനിക്കറിയില്ല അച്ഛാ ഇതെങ്ങനെയാ നടന്നതെന്ന് എനിക്കറിയില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വാചകം നാം പ്രത്യേകമായിട്ട് ഓർക്കണം. ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് വരുന്ന വഴി അറിഞ്ഞില്ല എന്നാണ്. അറിയാത്ത വഴികളിലൂടെ അത്ഭുതകരമായി നമ്മളെ പരിപാലിക്കുന്ന സർവശക്തനായ ദൈവം നമുക്കായി ജീവിക്കുന്നുണ്ട് എന്നുള്ളത് ലോകത്തിന്റെയും പ്രയാസങ്ങളുടെയും മധ്യ ദിരി അമ്മച്ചിയനോട് പറഞ്ഞതുപോലെ എന്റെ 3 പെൺമക്കളും നല്ല നിലയിൽ നിന്ന് കഴിയുകയാണ്. പക്ഷേ ഇതെങ്ങനെയാ സംഭവിച്ചത് എന്ന് എനിക്കറിയത്തില്ല ചാ എന്ന് പറഞ്ഞവർ നിലവിളിക്കുകയായിരുന്നു എന്റെ അരികിൽ. അറിയാത്ത വഴികളിലൂടെ വളരെ അത്ഭുതകരമായി നടത്തുന്ന, വളരെ അതിശയകരമായി നടത്തുന്ന ദൈവത്തിന്റെ മാർഗമാണ് കാനാൻ നമ്മളെ പഠിപ്പിക്കുന്നതായ ഒരു വലിയ സന്ദേശം എന്ന് പറയുന്നത്. അത്ഭുതകരമായി ദൈവം നമ്മളെ പരിപാലിക്കുന്നു എന്നുള്ളതും കാനാൻ നമ്മളെ പഠിപ്പിക്കുന്നതായ ഒരു കാര്യമാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ പ്രസംഗിക്കാൻ, എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും കുടിച്ച് തൃപ്തിയായ ശേഷം പോക. തൃപ്തി ആയതിനു ശേഷം ഇളപ്പമായതും കൊടുക്കാറുണ്ട്. നീ നല്ല വിഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു, വിരുന്ന് വഴിയോട് പറയുകയാണ്. സാധാരണഗതിയിൽ കുടിച്ച് മത്തരായതിനു ശേഷം എളുപ്പമായത് അല്ലെങ്കിൽ മേന്മയില്ലാത്തതൊക്കെയും കൊടുത്ത് കളിപ്പിക്കുന്നതായ പരിപാടി നടക്കുമായിരുന്നു. പക്ഷെ നീ അവസാനം വരെയും നല്ല വിഞ്ഞ്, അതായത് കർത്താവ് നൽകുന്ന സന്തോഷം, അതാണ് ഞാൻ പറഞ്ഞത്. ലോകം തരുന്ന മദ്യത്തിന്റെ കാര്യമല്ല ഇവിടെ. ലോകം തരുന്നത് വിരുന്ന് ഭവനത്തെ വിലാപ ഭവനമാക്കി മാറ്റുന്നതാണ്. അനേക വിധവമാരെ സൃഷ്ടിച്ചതാണ്. അനേക അനാഥ കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ചതാണ്. അനേക അപകടങ്ങൾ ഈ ലോകത്തിനുണ്ടാക്കിയതാണ്. കൊലപാതകങ്ങൾ ഉണ്ടാക്കിയതാണ്. ദുരന്തങ്ങൾ കുടുംബ ജീവിതങ്ങളിലേക്ക് കൊണ്ടുവന്ന ആധുനിക മദ്യമല്ല. നേരെ മറിച്ച് ഈ വീഞ്ഞിന്റെ പ്രത്യേകത അവസാനം വരെ നല്ലത് കൊടുത്തു. അതായത് തീർന്നു പോകാത്ത സന്തോഷത്തിന്റെയും നിത്യമായ ആനന്ദത്തിന്റെയും അനുഭവമാണ് കർത്താവ് നൽകുന്ന വീഞ്ഞ് എന്ന് പറയുന്നത്. ആ ഒരു നിത്യ സന്തോഷം ഇവിടെ കാനായിൽ അരിമനുഷകനായ കർത്താവ് വെള്ളം കരങ്ങളിലെടുത്ത് അതിനെ വീഞ്ഞാക്കി മാറ്റിയെങ്കിൽ, തന്റെ മരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അരിമരക്ഷകനായ കർത്താവ് അതേ വീഞ്ഞിനെ എടുത്ത് കരങ്ങളിൽ ഉയർത്തിയപ്പോൾ അതെന്തായി മാറി? അത് രക്തമായി മാറി. അതുകൊണ്ട് വീഞ്ഞുകൊണ്ട് അസ്തമിക്കുന്നതല്ല, നേരെ മറിച്ച് നിത്യമായ ശാശ്വതമായ സമാധാനവും സന്തോഷവും കിട്ടുന്നത് ഏതിൽ നിന്നാണ്? രക്തത്തിൽ നിന്നാണ്. കർത്താവിന്റെ തിരിച്ചടിയിൽ രക്തങ്ങളിൽ നിന്നാണ് നിത്യമായ ശാന്തിയും സമാധാനവും നമുക്ക് ലഭിക്കുന്നത്. അതാണ് വലിയൊരു സാക്ഷ്യമായി പറയുന്നത്, നീ നല്ല വിഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. എൻഡ്ലെസ് ലവ് എന്നൊക്കെ പറയുന്നത് പോലെ നിത്യമായ സ്നേഹത്തിന്റെയും തീർന്നു പോകാത്ത സന്തോഷത്തിന്റെയും ചോർന്നു പോകാത്ത ആനന്ദത്തിന്റെയും അനുഭവമാണ് കർത്താവ് നൽകുന്ന വീഞ്ഞ്. വിരുന്ന് ഭവനത്തെ വിലാപത്തിന്റെ വീഞ്ഞാക്കി മാറ്റുന്ന മദ്യമല്ല ഇത്. ഇത് നേരെ മറിച്ച് തിരിച്ചറിയ രക്തങ്ങളിലെ പങ്കാളിത്തത്തിലൂടെ നിത്യമായ ആനന്ദത്തിന്റെ അനുഭവത്തിലേക്ക് ദൈവനമ്പുരാൻ നമ്മുടെ എല്ലാവരെയും നയിച്ചട്ടെ. പ്രത്യേകിച്ച് ഈ മാരകമായ രോഗത്തിന്റെ വ്യാപനത്തെ തടയുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവത്തിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം ദൈവത്തിന്റെ സന്നിധി നമ്മുടെ തലകളെ വണക്കാം. സർവശക്തനായ ദൈവം ഇന്ന് നൽകിയതായ ഈ സന്ദേശത്തിനായിട്ട് ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. എപ്പോഴാണ് വീഞ്ഞിന്റെ സന്തോഷം ജീവിതത്തിൽ അസ്തമിക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. കാനായിൽ അമ്മയുണ്ടായിരുന്നു, കാനായിൽ ശിഷ്യന്മാരുണ്ടായിരുന്നു, കാനായിൽ കർത്താവ് ഉണ്ടായിരുന്നു. പരിശുദ്ധ സഭയിൽ ഞങ്ങൾക്ക് അമ്മയുണ്ട്, പരിശുദ്ധ സഭയിൽ പരിശുദ്ധന്മാരുണ്ട്, പരിശുദ്ധ സഭയിൽ യേശുക്രിസ്തു ഉണ്ട്. ഇവരെല്ലാം ഞങ്ങളുടെ തുണയായി ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഉണ്ട് എന്ന് കാണാൻ ഞങ്ങളെ പഠിപ്പിക്കുന്നു. മുറുകെ പറ്റി നിന്നോട് ചേർന്ന് ജീവിക്കുവാൻ തക്കവണ്ണം നിങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കാനാ നൽകുന്നതായ പാഠങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. ദുഃഖങ്ങളും ദുരിതങ്ങളും മാറിപ്പോകുവാൻ തക്കവണ്ണം സ്വർഗീയനായ ദൈവമേ അവിടെ നിരയാക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പക്വവും നിറയുന്നതായ സ്നേഹത്തിന്റെ ആത്മാവിൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രയോജനമില്ലാത്തതായ ജീവിതങ്ങളെ പ്രയോജനകരമായ മറ്റുള്ളവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്ന അനുഭവമാക്കി രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻഡ് ലവ് സ്നേഹം നിർവ്യാജമായ സ്നേഹത്തിന്റെ അനുഭവത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളും പ്രയാസപ്പെടുന്നവരുമായവരോട് കരുണ ചെയ്ത് കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പമോ അധികമായോ ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൂരെയും ചാരയും ഒക്കെയായി ഈ വചനം ശ്രവിക്കുന്ന ഓരോ മക്കളെയും കർത്താവ് വാഴ്ത്തണമേ. അദൃശ്യമായ അണിപ്പെടുന്നുള്ള കരമുയർത്തി അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വാങ്ങിപ്പോയിരിക്കുന്നവരെയും തങ്ങളുടെ പ്രതീക്ഷയിൽ ആശ്വസിപ്പിക്കണമേ. ഞങ്ങൾ ഓരോ നാളും നിലക്കുന്നതിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രം സമർപ്പിക്കുന്നു. ആയുധ ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. ഒരിക്കൽ കൂടെ എന്നെ ശ്രവിച്ചതിന് പ്രത്യേകമായ സന്തോഷം സ്നേഹം അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളായി ചുരുക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
ബഹുമാനപ്പെട്ട ശ്രീയാൻ ടി ശ്യാമോലസിന്റെ അതിശ്രേഷ്ഠവും സുന്ദരവുമായ ഒരു സന്ദേശമാണ് നമ്മൾ ഇന്ന് കേട്ടത്. പ്രത്യേകിച്ച് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം 46-ാമത്തെ പ്രസിഡന്റ് ചുമതലയേൽക്കുന്ന ദിവസം നമ്മൾ കേട്ടിട്ടുള്ളതാണെങ്കിലും അതിന്റെ വ്യക്തതകളെ തിരിച്ചറിയിക്കത്തക്ക രീതിയിൽ കനാവിലെ കല്യാണ ഭവനത്തിന്റെ ആത്മീയ തലങ്ങളെ നൂതനമായ ചിന്തകളിലൂടെ വ്യാഖ്യാനിക്കുവാൻ പ്രിയപ്പെട്ട അച്ഛന് കഴിഞ്ഞു. പ്രത്യേകിച്ച് 3-ാം ദിവസം എന്നതിന്റെ പ്രത്യേകത എടുത്തു തുടങ്ങി കനാവിലെ കല്യാണ ഭവനത്തെ മുൻനിർത്തിക്കൊണ്ട് വിവാഹ കൂദാശയെ വിവാഹ കൂദാശയിൽ സംബന്ധിച്ചവരും ആ കൂദാശ സ്വീകരിച്ചവരും ഏറെ പേര് ഇന്നതിൽ സംബന്ധിക്കുന്നു. അവർക്ക് അന്നത് ശ്രദ്ധിക്കാൻ പറ്റിയില്ലെങ്കിലും ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിലൂടെ ആ കൂദാശ എന്തായിരുന്നു എന്ന് കൃത്യമായി പഠിക്കുവാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു. പുതിയ തലമുറയ്ക്കും ഇത് നിങ്ങൾ പറഞ്ഞു കൊടുക്കുമെങ്കിൽ നിശ്ചയമായും വിവാഹ ജീവിതത്തെ കുറിച്ച് അവർക്കൊരു പുതിയ ദിശാബോധം തന്നെ ലഭിക്കുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അച്ഛന്റെ നല്ല വാക്കുകൾക്ക് സൂബോറോ പ്രേയറിന്റെ പേരിലുള്ള എല്ലാ സന്തോഷവും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ആ സെമിനാരിയിൽ പഠിക്കുമ്പോൾ, ഞാൻ 1-ാം വർഷ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ 4-ാം വർഷത്തെ ബാച്ചിലെ ചമ്മാശന്മാരുടെ കൂട്ടത്തിൽ പ്രിയപ്പെട്ട അച്ഛനുണ്ടായിരുന്നു. അച്ഛനോടൊപ്പം പല കാര്യങ്ങളിലും ഒരുമിച്ച് പ്രവർത്തിക്കുവാനൊക്കെ അവസരം ലഭിച്ചത് സന്തോഷത്തോടെ ഓർത്തുകൊണ്ട് ഈ മനോഹരമായ സന്ദേശം ഞങ്ങൾക്കായി ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നൽകിയതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് വാക്കു ചുരുക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
ഞാനിപ്പോ രോഗികൾ നമ്മളിങ്ങനെ സാധാരണ അല്ലാതെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പതിവുണ്ട്. ഞാൻ ആ പേരുകൾ വായിച്ചതിന് ശേഷം അച്ഛൻ ഒന്ന് ചെറിയ പ്രാർത്ഥന നടത്തി അവസാനിപ്പിക്കാം.
അച്ഛൻ,
പ്രത്യേകമായിട്ട് നമുക്ക് രോഗികളെ ഓർക്കാനുള്ളത് പ്രേരിയാമ ജോർജിനെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. ശാരീരികമായിട്ട് ചില പ്രയാസങ്ങളുണ്ട്, പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സുജയെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ ആൻസി, സജി, അനീഷ്, പെപ്സി, മറിയാമ തോമസ് ആൻഡ് തോമസ്, പൊന്നമ്മ സാമുവൽ, രൂബി, അനീഷ മോൻ, ജേക്കബ് ജോർജ്, ജോർജ് മാത്യു, എൽസ മാത്യു, അതുപോലെ തന്നെ ആലീസ് ജോസഫ്. ആലീസ് ജോസഫിന് ക്യാൻസർ ആയിട്ട് ചികിത്സയിൽ സുഖം പ്രാപിച്ചു വരുന്നെങ്കിലും തലവേദന ശക്തമായിട്ടുണ്ടെന്ന് പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ജിമ്മിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. രണ്ട് ജോയൽ രണ്ടുപേരുണ്ട്, രണ്ടുപേരെയും ദൈവസന്നിധിയിൽ, ഒന്നൊരു വൈദികന്റെ മോനാണ് ജോയൽ മാത്യു അച്ഛൻ, ജോയൽ എന്ന് പറഞ്ഞൊരു മോന്, അവനെ ഓർത്ത് പ്രാർത്ഥിക്കാം. പിന്നെ നമുക്ക് അമേരിക്കയിൽ അറിയാൻ 2-3 വൈദികർ വളരെ സീരിയസ് ആയിട്ടുണ്ട്, അവരെയും നിരന്തരമായിട്ട് നമ്മൾ പ്രാർത്ഥനയിൽ ഓർക്കുന്നു. ആ വൈദികരെ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരുടെയൊക്കെ സൗഖ്യത്തിനായിട്ട് ദൈവസന്നിധി പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. ശരിയാണ് ചേട്ടാ, പ്രാർത്ഥിച്ചാട്ടാ. ഹലോ അച്ഛാ. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഹലോ ഐസക്ക് അച്ഛാ, കേൾക്കുന്നുണ്ടോ അച്ഛാ പറഞ്ഞേ? ഹലോ ഐസക്ക് അച്ഛാ, ഐസക്ക് അച്ഛാ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? ഹലോ ഐസ ബിജോ ചേച്ചാ, ഞാൻ പറഞ്ഞ ആർക്കെങ്കിലും കേൾക്കുന്നുണ്ടോ? എന്റെ ഫോൺ കട്ടായോന്ന് അറിയാനായിട്ട് ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. കേൾക്കുന്നുണ്ട്? ഓക്കെ ഓക്കെ. ശ്രീയാൻ ശോഭാനത്തെ ലൈനിലുണ്ടോ? അച്ഛൻ കട്ട് ചെയ്തോ? ഓക്കെ, അച്ഛന്റെ ഫോൺ കട്ടായിരുന്നു. പ്രാർത്ഥിക്കാം. ബാറക്കുമോർ, ഞങ്ങളെ നിത്യമായി സ്നേഹിക്കുന്ന കാരുണ്യവാനായ സ്വർഗീയ ദൈവമേ, ഈ അനുഗ്രഹീതമായ പ്രഭാതം വീണ്ടും ദൈവസന്നിധിയില് അവിടുത്തെ ശബ്ദം കേൾക്കുവാനും ഞങ്ങളെ തന്നെ താഴ്മയായി സമർപ്പിക്കുവാനും എന്ന കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. ഓരോ നിമിഷവും വളരെ അത്ഭുതകരമായി അവൾ ഞങ്ങളെ നടത്തുന്നു. ലോകം അതിൻ്റെതായ പ്രതിബന്ധങ്ങൾ സമ്മാനിക്കുമ്പോഴും ദൈവമേ, അങ്ങേ നോക്കി ഞങ്ങൾ നിലവിളിക്കുമ്പോൾ ഒരു മടിയും കൂടാതെ ഏത് സമയവും ഞങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളെ സാന്ത്വനിപ്പിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സ്നേഹത്തിനും കരുണയ്ക്കും എത്ര നന്ദി പറഞ്ഞാലും അത് മതിയാവില്ല. ദൈവമേ, നിരന്തരം നിന്നെ സ്തുതിക്കത്തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഞങ്ങളുടെ മനസ്സുകളെയും അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളെന്ന് അവകാശത്തോടെ വിളിക്കത്തക്കവണ്ണം ആത്മീയ ബോധ്യമുള്ളവരായി ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ ആരാധന ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിയുവാനും ആരാധനയിൽ കൂടി ആഴമാർന്ന ഒരു ബന്ധം അങ്ങയുമായി നിരന്തരം പുനഃസ്ഥാപിക്കപ്പെടുവാനും അവിടുന്ന് ഞങ്ങൾ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങൾക്കെതിരായി വരുന്ന എന്തു തന്നെ പ്രതിബന്ധങ്ങളാണെങ്കിലും അതൊന്നും ഞങ്ങളുടെ മനസ്സിനെ ബാധിക്കാതിരിക്കത്തക്കവണ്ണം ഉയരങ്ങളിൽ വിളിക്കുമ്പോൾ ഏത് സമയത്ത് ഇറങ്ങി വരുന്ന സ്വർഗത്തിലെ അപ്പൻ എന്തുകൊണ്ട് ഞങ്ങൾക്ക് കൂടെയുണ്ടെന്നുള്ള ആഴമായ ബോധ്യവും വിചാരവും എല്ലാ പ്രയാസങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ അവിടെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം, നിന്റെ നിലവിളിച്ച് പ്രാർത്ഥിച്ച അനേക പിതാക്കന്മാരുടെയൊക്കെ ജീവിതത്തിൽ അങ്ങ് ഇറങ്ങി വന്ന് അവരെ ധൈര്യപ്പെടുത്തി. ദൈവം, ഞങ്ങളുടെ ജീവിതത്തിലും ഓരോ നിമിഷവും എന്തുമാത്രം അങ്ങയുടെ കരുണ ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. എങ്കിലും പലപ്പോഴും ജീവിതത്തിന്റെ സുഖങ്ങളിലും ചില നിർണായ ഘട്ടങ്ങളിലും ആ അങ്ങയുടെ സാന്നിധ്യം തിരിച്ചറിയാതെ അങ്ങയെ വിസ്മരിച്ച് ഞങ്ങൾ ജീവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ദൈവമേ, അവിടെ ഞങ്ങൾ യഥാസ്ഥാനപ്പെടുത്തുകയും നന്മയിലേക്ക് നയിക്കുകയും ചെയ്യണമേ. പ്രത്യേകിച്ച് രോഗികളായി ഞങ്ങൾ പേര് പറഞ്ഞവരെയും ഞങ്ങളുടെ മനസ്സിലുള്ളവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം, എല്ലാം നഷ്ടപ്പെടുമ്പോൾ ഞങ്ങൾക്ക് ആശ്രയം അങ്ങ് മാത്രമേ ഉള്ളല്ലോ. ദൈവമേ, ഞങ്ങളുടെ യാചനയുടെ ശബ്ദം അവിടുന്ന് കേൾക്കണമേ. ഞങ്ങളുടെ കുറവുകൾ അവിടുന്ന് പരിഹരിക്കണമേ. ഞങ്ങൾ നിലവിളിക്കുമ്പോൾ ഞങ്ങൾ പാപികളാണെങ്കിലും വീണ്ടും ഞങ്ങളുടെ അടുക്കിലേക്ക് വരത്തക്കവണ്ണം അങ്ങേക്ക് തിരുമന സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ വേദഭാഗം വായിക്കുന്നത് പോലെ മനം തിരിഞ്ഞിരുന്നില്ലെങ്കിൽ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാവില്ലെന്ന് ഞങ്ങൾക്കറിയാം. ദൈവം, മനം തിരിഞ്ഞ നന്മയുള്ള അനുതാപമുള്ള മക്കളായി നീ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. അതിൽ കൂടി വിശുദ്ധിയിലേക്ക് പ്രവേശിക്കുവാൻ ഞങ്ങൾ ഇടയാക്കി തീർക്കണമേ. പ്രയാസപ്പെടുന്ന രോഗത്തിൽ കൂടി കടന്നു പോകുന്ന ഓരോ മക്കളെയും അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. ശക്തമായ വേദനകൾ താങ്ങാൻ കഴിയാതെ നിലവിളിക്കുമ്പോൾ ദൈവമേ, അങ്ങയുടെ സാന്ത്വനം, അങ്ങയുടെ സ്പർശനം ആ വേദനകളെ മറന്ന് സ്വർഗീയ അപ്പന്റെ മുഖം കാണാനുള്ള ആ ഒരു സൗഭാഗ്യം അവർക്ക് ഒരുക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദനകളെ മറന്ന് ആരോഗ്യത്തോടുകൂടി അങ്ങയുടെ മുമ്പാകെ വന്ന് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഒരുക്കമുള്ള മനസ്സും ആരോഗ്യമുള്ള ശരീരവും കൊടുത്ത് നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം, ഒരു കുഞ്ഞുങ്ങൾ പോലും നഷ്ടപ്പെടുവാനിടയാകാതെ അവരെയൊക്കെ നന്മയിൽ അവിടുന്ന് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിയും കഴിവും ശക്തിയും നൽകണമേ. ലോകത്തിന്റെ അറിവിനേക്കാൾ ഉയരങ്ങളിലെ അറിവിനെ കണ്ടെത്തുവാനുള്ള കൃപ നീ അവർക്ക് ചൊരിഞ്ഞു കൊടുക്കണമേ. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബ ജീവിതത്തിൽ നല്ല ആഴമാർന്ന ബന്ധത്തോടും സ്നേഹത്തോടും ജീവിപ്പാൻ നീ അവരെ സഹായിക്കണമേ. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ഓർക്കുന്നു. ദൈവം, ബലം നഷ്ടപ്പെടുമ്പോൾ അങ്ങ് ബലമായി തുണയായി അവിടുത്തെ കരം നീട്ടി അവരെ താങ്ങി എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം, വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ കരുണയോടെ സമർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഉറ്റവര് വേർപെട്ട് ദുഃഖം അനുഭവിക്കുന്ന മക്കളെ അങ്ങയുടെ കരുണയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഫ്ലോറിഡയില് കഴിഞ്ഞ നാളുകളായി ഫ്ലൈറ്റ് ആക്സിഡന്റിൽ മരണപ്പെട്ട മകനെയും ആ കുടുംബത്തെയും ഒക്കെ അവിടുത്തെ കരുണയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. ആ കുടുംബത്തെ അവിടെ നിന്ന് ആശ്വസിപ്പിക്കണമേ. പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ അവിടുന്ന് സാന്ത്വനപ്പെടുത്തും. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന ബാബാ തിരുമേനിയും എല്ലാ തിരുമേനിമാരെയും വൈദികരെയും സഭയിലെ എല്ലാ വിശ്വാസികളെയും സഭയുടെ ആത്മീക സംഘടനകളെയും സഭയുടെ എല്ലാ മിഷൻ പ്രവർത്തനങ്ങളെയൊക്കെ അവിടുന്ന് വാഴ്ത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഈ രാജ്യത്തെയും മാതൃരാജ്യത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ചുമതലയെടുക്കുന്ന അമേരിക്കൻ പ്രസിഡന്റിനെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവമെന്നിന്റെ ദാസന്റെ ഉള്ളിൽ അവിടുന്ന് പ്രവർത്തിക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മ നടത്തണമേ. ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ യേശുവിനെ അറിയത്തക്കവണ്ണം നിന്റെ ദാസനെ അവിടുന്ന് സ്പർശിക്കണമേ. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അങ്ങയിൽ പ്രാർത്ഥിച്ച് അങ്ങയുടെ നാമം ഉയർത്തുന്ന ക്രിസ്തുവിന്റെ നാമം ഘോഷിക്കുന്ന ഒരു വക്താവായി ശുശ്രൂഷിക്കുവാൻ നിന്റെ മകനെ അവിടുന്ന് ശക്തിപ്പെടുത്തുകയും അനേകർക്ക് ക്രിസ്തുനാമം കാണിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയായി പ്രവർത്തിപ്പാൻ എല്ലാ ഉയരങ്ങളിലെ നൽവരങ്ങളും നിന്റെ മകന് പ്രദാനം ചെയ്യുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാം വീണ്ടും സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥന കൂട്ടായ്മ വാഴ്ച അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ഇന്ന് തിരുവചനം ധ്യാനിച്ച പ്രിയപ്പെട്ട അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെയും ഇടവകെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അല്പമായോ അധികമായോ സഹായിക്കുകയും സംസ്കരിക്കുകയും പറയുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കാര്യങ്ങളെല്ലാം സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പുറവുകളെ പോക്ക് ശുദ്ധീകരിക്കണമേ. വിശുദ്ധിയോടെ 3 ദിവസത്തെ നോമ്പ് നോൽക്കുവാനും അതിൽ കൂടി ഞങ്ങളുടെ ആത്മീയ ജീവിതം പ്രശോഭിപ്പാനും തീർക്കണമേ. സകല വാങ്ങിപ്പവർക്ക് സ്വർഗീയ ഊർജമില ആശ്വാസം നൽകണമേ. നിന്നെ നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെ എന്നൊന്നാൾ സ്തുതിച്ചു വാഴ്ത്തുവാനായിട്ട് തന്നെ. ആമേൻ.
ആശീർവദിച്ചോ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും കർത്താവേ ഇന്ന് കൂടി വന്ന ഞങ്ങളെല്ലാവരുടെ മേൽ ഈ രാജ്യത്തിന്റെ മേൽ ഭരണകർത്താക്കളായി പുതുതായി ചുമതലയേൽക്കുന്നവരുടെ മേൽ ഇന്ന് വചനം സംസാരിച്ച അഭിഷിക്തന്റെ മേൽ ഇന്നും എന്നേക്ക് ഉണ്ടായിരിക്കുമാറാകേണ്ട മേൽ ആമേൻ.
ധന്യവാദ. ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ചെറിയാൻ ശൗമേലച്ചൻ വളരെ അനുഗ്രഹീതമായ ഒരു ധ്യാനം നിർവഹിക്കുകയുണ്ടായി. പ്രിയപ്പെട്ട അച്ഛനോടുള്ള സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. അതോടൊപ്പം ഈ ശുശ്രൂഷയിൽ സാന്നിധ്യം കൂടെ നടത്തിയ എല്ലാ വൈദിക ശ്രേഷ്ഠയും നന്ദി. മാമനച്ചൻ, പ്രിയ വി സി ഫ്രീസച്ചൻ, പ്രിയ ഐസക്കച്ചൻ, ബിജോയി അച്ഛൻ, എല്ലാ വൈദികരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. രോഗിയായിരിക്കുന്നവർക്ക് ദൈവം ആശ്വാസം നൽകട്ടെ. ദുഃഖത്തിലും വിലാപത്തിലിരിക്കുന്നവർക്ക് തമ്പുരാൻ ബലവും പ്രത്യാശ നൽകി വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷയുടെ പ്രത്യേകിച്ച് ഇന്ന് ബൈബിൾ വായിച്ച ആന്റി രമണി ആന്റി, അതുപോലെ തന്നെ ഗീതം ആലപിച്ച മേരി സ്കറിയ, അതുപോലെ എല്ലാവരോടും ഇതിന്റെ അടുത്തുള്ള പ്രിയപ്പെട്ട മനോജ്, എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി സ്നേഹവും അറിയിക്കുന്നു. ദൈവം തമ്പുരാൻ ഇവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.